بسم الله الرحمن الرحيم والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير.
طيب بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل على محمد وآل محمد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഖാരിഅ അതാണ് വിശദീകരിച്ചത്. ഇന്ന് സൂറത്തുൽ ആദിയാത്ത് മക്ക കാലഘട്ടത്തിൽ അവതീർണമായ സൂറത്താണെന്നും അതല്ല ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന കാലഘട്ടത്തിൽ അവതീർണമായ സൂറത്താണെന്നും പ്രബലമായ രണ്ട് റിപ്പോർട്ടുകളുണ്ട്. മുഫസ്സിറുകളുടെ വീക്ഷണമാണ്. സഹാബികളൊക്കെ രണ്ട് വീക്ഷണവും പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേക അവതരണ പശ്ചാത്തലം ഈ സൂറത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടില്ല, ഒരു പ്രത്യേക കാരണത്താൽ ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് സഹിയായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. പതിനൊന്ന് ആയത്തുകൾ. മനുഷ്യരുടെ പല വികലമായ ധാരണകളെയും അതേപോലെ ദുർഗുണങ്ങളെയും ശരിപ്പെടുത്താൻ ഉതകുന്ന വിഷയങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. വൽആദിയാതി ദബ്ഹ ഫൽമൂരിയാതി ഖദ്ഹ ഫൽമുഗീറാതി സുബ്ഹ ഫഅസർന ബിഹി നഖഉ ഫവസതന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير. الله سبحانه وتعالى ഏതാനും സത്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങളെ അല്ലാഹു അനുസ്മരിക്കുകയാണ് സൂറത്തിന്റെ തുടക്കത്തിൽ. സത്യങ്ങൾ ഇതാണ്: والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا. والعاديات عاديات എന്ന് പറഞ്ഞാൽ കുതിച്ചു ഓടുന്നവ എന്നാണ്. അതു നമ്മള് അസ്സൈറു സരിയ എന്നാണ്, സ്പീഡിൽ ഗമിക്കുക, സഞ്ചരിക്കുക. അതിൽ നിന്നാണ് ആദിയാത്. അതിലെ സ്ത്രീലിംഗമാണ് ആദിയത്തു എന്നുള്ളതിന്റെ ബഹുവചനമാണ് ആദിയാത്. കുതിച്ച് പായുന്നവ എന്നാണ് അതിന്റെ അർത്ഥം. കുതിച്ച് പായുന്നവ ബദ്ഹൻ എന്ന് പറഞ്ഞാൽ കിതപ്പ്. ഈ നായ, കുതിര, തുടങ്ങിയുള്ള ജീവികളൊക്കെ ഓടുമ്പോൾ ഉണ്ടാകുന്ന കിതപ്പിനൊക്കെ പ്രത്യേകിച്ച് ബഹൻ എന്ന് പറയും. ഏതായാലും ഇവിടെ നമ്മൾ കൂടുതൽ പദപ്രയോഗങ്ങൾ വിശദീകരിക്കുന്നില്ല. അൽ ആദിയാത്മന സ്പീഡിൽ കുതിച്ചു പായുന്നവ എന്നാണ്. ബബഹൻ എന്ന കിതച്ചുകൊണ്ട്. അപ്പൊ വൽ ആദിയാത് ബബഹൻ എന്ന കിതച്ച് കുതിച്ചു പായുന്നവയാണ് സത്യം. കിതച്ച് കുതിച്ചു പായുന്നവയാണ് സത്യം. വാവ് വാവുൽ ഖസം എന്ന് പറയും. സത്യം ചെയ്യാനുള്ള വാവാണ് വാവുൽ. നമ്മൾ വൽ ആസ്ര വിശദീകരിച്ച് വന്നില്ലേ, വൽ ആദിയത് അവയാണ് സത്യം. ഫൽ മൂരിയാതി ഖദഹൻ. മൂരിയാത് എന്ന കത്തിക്കുന്നവാണ്. കത്തിക്കുന്നവ ഫൽ മൂരിയാത്. ഖദഹൻ എന്ന് പറഞ്ഞാൽ തീപ്പൊരികൾ. തീപ്പൊരി തീപ്പൊരി. ഫൽ മൂരിയാത് ഫ എന്ന് പറഞ്ഞാൽ ആതിഫത്തിന്റെ താക്കീബിന്റെ അനന്തരം എന്നർത്ഥം കിട്ടാൻ. ഫൽ മൂരിയാത് അനന്തരം അവ കത്തിക്കുന്നവയാണ്. എന്തിന്? ഖദഹൻ. ഖദഹൻ എന്നാണ് തീപ്പൊരി. ഫൽ മുഗീറാത് സുബ്ഹൻ. ഫൽ മുഗീറാത് ഫ അതേപോലെ തന്നെ അനന്തരം. അതിനെ തുടർന്ന് മുഗീറാത്. മുഗീറാത് എന്ന് പറഞ്ഞാല് ആക്രമണം അഴിച്ചുവിടുന്നവ എന്നാണ്. മുഗീറാത് ആക്രമണം അഴിച്ചുവിടുന്നവ, അക്രമിക്കുന്നവ. ഫൽ മുഗീറാത് അനന്തരം അവ അക്രമം അഴിച്ചുവിടുന്നവയാണ്. എപ്പോൾ? സുബ്ഹൻ. സുബ്ഹൻ സുബഹി സമയത്ത്, പ്രഭാതത്തിൽ. സുബ്ഹൻ പ്രഭാതത്തിൽ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതാല സത്യം ചെയ്യുന്നത് വൽ ആദിയാത്തിനെ കൊണ്ടാണ്. വൽ ആദിയാത് ബബഹൻ, കിതച്ച് കുതിച്ചു പായുന്നവയാണ് സത്യം എന്നാണ്. എന്താണ് ഈ കിതച്ച് കുതിച്ചു പായുന്നവ? വിശേഷണം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഏതിനെയാണ് വിശേഷിപ്പിച്ചത് പറഞ്ഞിട്ടില്ല. അതെന്താ? അത് അൽ ഖുയൂൽ. ഖുയൂൽ എന്നാണ് കുതിരകൾ. കുതിരകൾ, കുതിര ഒരു കുതിര അല്ല. പിന്നെയോ? ഇത് ബഹുവചന അല്ലെ? ആദിയാത് എന്നാണ്. അപ്പൊ അൽ ഖുയൂൽ കുതിരകളാണ്. അപ്പൊ ആ അർത്ഥപ്രകാരം ഖുയൂൽ, അതിനുള്ള വിശേഷണം എന്ന അർത്ഥപ്രകാരം വൽ ഖുയൂൽ അൽ ആദിയാത്, കുതിച്ചു പായുന്ന കുതിരകളാണ് സത്യം. വൽ ആദിയാത് എന്ന കുതിച്ചു പായുന്ന കുതിരകളാണ് സത്യം. എങ്ങനെ? ബബഹൻ, കിതച്ചുകൊണ്ട്. കിതച്ചുകൊണ്ട് കുതിരകൾ കുതിച്ചു പായുമ്പോ കുതിരകളുടെ ഉള്ളിൽ ഒരു ശബ്ദം ഉണ്ടാകും അല്ലെ? വായിലൂടെ പുറത്ത് വരില്ല, പക്ഷെ ഉള്ളിൽ ഒരു ശബ്ദം ഉണ്ടാകും, ഒരു പ്രത്യേക ശബ്ദം. അതിനാണ് അബബഹൻ എന്ന് പറയുന്നത്. കുതിരകൾ കിതച്ച് കുതിച്ചു പായുന്ന കുതിരകൾ അനന്തരം ഫൽ മൂരിയാത് ഖദഹൻ, അവ തീപ്പൊരികളെ കത്തിക്കുന്നു. ഫൽ മൂരിയാത് അവ കത്തിക്കുന്നവയാണ്. ഖദഹൻ തീപ്പൊരികളെ എന്ന് പറഞ്ഞാൽ കുതിരകൾ കുതിച്ചു പായുമ്പോൾ കല്ലിലാണ് പായുന്നതെങ്കിൽ എന്തെങ്കിലും കല്ല് തെറിപ്പിക്കും. കല്ല് ഒന്നൊന്നിനെ തട്ടിയിട്ടുണ്ടെങ്കിൽ തീപ്പൊരി പാറും അല്ലെ. അപ്പോ ഇവ ആദിയാതാണ്, നന്ന കുതിച്ചു പായുന്നവയാണ്. കിതച്ച് കുതിച്ചു പായുന്നവ ആയത് കാരണത്താൽ ഓട്ടത്തിന്റെ സ്പീഡിനാൽ കല്ല് എന്ത് ചെയ്യാണ്? തെറിപ്പിക്കുന്നു. അങ്ങനെ കല്ല് മറ്റൊന്നിൽ തട്ടി ഉരസി തീപ്പൊരി പാറുന്നു. അതാണ് ഫൽ മുരിയാത് ഖദഹൻ. അങ്ങനെ ഫൽ മുഗീറാത്, ഈ കുതിരകൾ അവ അക്രമം അഴിച്ചുവിടുന്നു. എപ്പോൾ? അക്രമിക്കുന്നവയാണ്. സുബ്ഹൻ പ്രഭാതത്തിൽ. പ്രഭാതത്തിൽ. ഫഅഖർന ബിഹി നഖഅൻ ഫവസതന ബിഹി ജമഅ. ഫഅഖർന അനന്തരം അവ പറത്തിവിടുന്നു. അസാറ എന്ന പറത്തിവിട്ടു. അസാറ അതാണ് ക്രിയ. അസാറ പറത്തി, ഇളക്കി വിട്ടു. അതിലേക്ക് ഈ നൂന് വന്നാണ്. നൂന് വന്നപ്പോ അസാറ എന്നുള്ളത് അസർണ എന്നായി. ഇത് നൂന് നിസ്ബ എന്ന് പറയും. അവകൾ ഇളക്കി വിട്ടു. ബിഹി, ബിഹി എന്ന് പറഞ്ഞാല് ഫീഹി എന്ന അർത്ഥത്തിൽ, പ്രഭാതത്തിൽ എന്ന അർത്ഥത്തിൽ. ബിഹി എന്ന ബിസ്സുബഹ്, സുബഹയിൽ. നർത്തം ഫഅസർന, അങ്ങനെ കുതിരകൾ ഇളക്കി വിടുന്നു, പറത്തി വിടുന്നു. ബിഹി എന്നാ ബിസുബഹ്, പ്രഭാതത്തിൽ. എന്തിനെയാണ് ഇളക്കി വിടുന്നത്? നഖാൻ എന്ന് പറഞ്ഞാൽ പൊടിപടലങ്ങൾ, ധൂളികൾ, പൊടിപടലങ്ങൾ. നഖാൻ എന്ന് പറഞ്ഞാൽ അവിടെ പൊടിപടലങ്ങൾ. ഫവസത്തുന ബിഹി ജമ്അൻ, ഫ അനന്തരം, വസത്തിന അവകൾ കടന്ന് ചെല്ലുന്നു, വസത്തിന മധ്യത്തിൽ. ഫ അനന്തരം വസത്തിന എന്നാണ്, വസത്ത പിന്നെ നാട്ടിനെ അവകൾ, വസത്ത് അവകൾ മധ്യത്തിലെത്തുന്നു, വസത്തിലെത്തുന്നു, മധ്യത്തിലെത്തുന്നു. ബിഹി എന്നാൽ അതേപോലെ ആ സുബഹി സമയത്ത് അവ മധ്യത്തിലെത്തുന്നു. എന്തിന്റെ മധ്യത്തിൽ? ജംഅൻ, ജംഅൻ എന്ന് പറഞ്ഞാൽ, ജംഅൻ എന്ന കൂട്ടം എന്നർത്ഥം. ഒന്നുകിൽ ശത്രു സൈന്യത്തിനിടയിൽ, ശത്രുക്കൾക്കിടയിലേക്കാണ് അതിക്രമിച്ച് ആക്രമിച്ചിരുന്നത്. അപ്പൊ ആക്രമണം അയച്ചിട്ട് അവ ചെന്നെത്തുന്നു ബിഹി സുബഹിയിൽ ജംഅൻ, ജംഅൻ എന്ന ശത്രു കൂട്ടത്തിലേക്ക്, ശത്രു കൂട്ടത്തിലേക്ക് അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിലേക്ക്, ആൾക്കൂട്ടത്തിലേക്ക് ജംഅൻ. ഖലാസ്. ഇവിടെ ഫഅസർന, ആ കുതിരകൾ ഇളക്കി വിടുന്നു. ബിഹി, ബിഹി എന്നാണ് പ്രഭാതത്തിൽ, അല്ലെങ്കിൽ ബിഹി എന്നുള്ളത് കാരണം എന്നർത്ഥം കുറിക്കാനാകാം. ഫഅസർന ബിഹി, സ്പീഡിലുള്ള ഇവയുടെ പ്രയാണം കാരണത്താൽ, അവ ധൂളികൾ ഇളക്കി വിടുന്നു. അപ്പൊ ബിഹി എന്ന അത് കാരണത്താൽ എന്നും അർത്ഥം പറയും. പക്ഷെ ഏറ്റവും നല്ലത് ബിഹി എന്ന ബിസുബ എന്നുള്ള അർത്ഥം. ഇപ്പൊ വസത്തിന അവകൾ മധ്യത്തിലെത്തുന്നു ബിഹി ബിസുബ, പ്രഭാതത്തിൽ, അല്ലെങ്കിൽ സ്പീഡിലുള്ളവരുടെ കുതിച്ചു പായൽ കാരണത്താൽ. ഈ ബായും ഈ ബായും സബബിന്റെ ബാ എന്ന് പറയും, അല്ലെങ്കിൽ ഫീഹി എന്ന അർത്ഥത്തിൽ ബർഫിന്റെ എന്നർത്ഥത്തിൽ പറയും. ഫവസത്തിന ബിഹി ജംഅൻ, ജംഅൻ എന്ന ആൾക്കൂട്ടത്തിൽ മധ്യത്തിലായി അവകൾ എത്തുന്നു എന്നുള്ളതാണ്. ഇത് ഇതിന്റെ പിന്നെ ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായമാണ്. അതൊന്നുകൂടി നമുക്ക് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ ഇതിന് മറ്റൊരർത്ഥമുണ്ട്, ഉദ്ദേശമുണ്ട്, അത് പറയാം. ഇപ്പൊ വൽ ആതിയാതി ദബഹൻ, കിതച്ചുകൊണ്ട് കുതിച്ചു പായുന്ന കുതിരകളാണ് സത്യം. ഫൽമുറിയാത്തി ഖദഹ, തുടർന്ന് ആ കുതിരകൾ തീപ്പൊരികളെ കത്തിക്കുന്നവയാണ്. എന്നാൽ സ്പീഡിൽ പാഞ്ഞ് കുളമ്പുകൾ കല്ലിൽ തട്ടിച്ച്, കല്ല് കല്ലിൽ ഉരസി തീപ്പൊരി കത്തിക്കുന്നവയാണ്. ഫൽമുഹീറാത്ത്, അനന്തരം അവകൾ അക്രമം അഴിച്ചുവിടുന്നവയാണ്. സുബഹൻ, പ്രഭാതത്തിൽ. ഫഅസർന ബിഹി നഖഅ, അങ്ങനെ പ്രഭാതത്തിൽ അവകൾ, ഈ കുതിരകൾ, ധൂളികൾ, പൊടിപടലങ്ങൾ പറത്തുന്നു. ഫവസത്തിന ബിഹി ജംഅ, ശത്രു സൈന്യ മധ്യത്തിലേക്ക് അവകൾ ചെന്നെത്തുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള കുതിരകളാണ് സത്യം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു ഇവിടെ പറയുന്നത്. വൽആദിയാത്ത്, ഇതാണ് പ്രബലമായ തഫ്സീർ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്നും മറ്റൊക്കെ സ്ഥിരപ്പെട്ട തഫ്സീർ അതാണ്. ഇതിന് മറ്റൊരു തഫ്സീർ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിന്റെ തഫ്സീറാണ്. നമ്മൾ പറഞ്ഞു വൽആദിയാത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം എന്താണ്? കുതിരകൾ എന്നാണ്. അതുകൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടത് കുതിരകളെയാണ്. രംഗം ഏതാണ്? കുതിരകൾ പായുന്ന രംഗം യുദ്ധഭൂമിയാണ്, യുദ്ധഭൂമിയാണ്. അലി റളിയല്ലാഹു തആല എന്ന് പറയുന്നത് രംഗം ഹജ്ജാണ്, കുതിച്ചു പായുന്ന ഒട്ടകവുമാണ്, ഒട്ടകങ്ങളുമാണ്. അപ്പോ വൽ ആദിയാത്തി ദബഹൻ, കുതിച്ചുകൊണ്ട് അല്ല കിതച്ചുകൊണ്ട് കുതിച്ചു പായുന്ന ഒട്ടകങ്ങളാണ് സത്യം. ഫൽ മൂരിയാത്തി ഖദഹൻ, അങ്ങനെ ഒട്ടകങ്ങൾ അവരുടെ പാച്ചിലിൽ, അവരുടെ കല്ലിൽ കുളമ്പുകൾ തട്ടിച്ച് അവ തീപ്പരി കത്തിക്കുന്നവയാണ്. ഫൽ മുഹീറാത്തി സുബ്ഹൻ, പ്രഭാതത്തിൽ അവ, മുഹീറാത്ത് എന്ന അക്രമം അഴിച്ചുവിടുന്നവയാണ് നടന്നെങ്കിൽ അവ ആ പിന്നെ ഒട്ടകങ്ങളുടെ സ്പീഡാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫഅസർന ബിഹി നഖഅൻ, അങ്ങനെ പ്രഭാതത്തിൽ ആ ഒട്ടകങ്ങൾ പൊടി പറത്തുന്നു. ഫവസത്തിന ബിഹി ജംഅ, ജംഅിന്റെ മധ്യത്തിൽ പ്രഭാതത്തിൽ അവകൾ എത്തുകയും ചെയ്യുന്നു എന്നാണ്. അലി റളിയല്ലാഹു തആല അൻഹു, ഈ വിശേഷിപ്പിക്കപ്പെട്ടവ ഒട്ടകങ്ങളാണ്, ഈ ജംഅ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ദലിഫയാണ്. മുസ്ദലിഫക്ക് ജമ്മ എന്ന് പേരുണ്ട്. ജമ്മ എവിടെ മുസ്ദലിഫ? മുസ്ദലിഫ എവിടെ? ആ അറഫന്റെയും മിനന്റെയും ഇടയിൽ, മിനിയോടടുത്താണ് മുസ്ദലിഫ അല്ലെ. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ മുസ്ദലിഫയിൽ എന്താ ചെയ്യാനുള്ളത്? മുസ്ദലിഫയിൽ രാപ്പാർക്കണം. അപ്പോ അലിയർ പറയുന്ന ഇതാണ്, അറഫയിൽ നിന്ന് ഒട്ടകങ്ങൾ എന്ത് ചെയ്യും? മുസ്ദലിഫയിലേക്ക് കുതിക്കും. പിന്നെ മുസ്ദലിഫയിൽ നിന്ന് ഒട്ടകങ്ങൾ രാവ് പിന്നിടുമ്പോ പിന്നെ ജമ്രയിലേക്ക് എറിയാൻ വേണ്ടിയിട്ട് ദുൽഹജ്ജ് 10 പെരുന്നാൾ സുദിനം ജമ്രയിലേക്കും കുതിക്കും. മനസ്സിലായില്ലേ? മുസ്ദലിഫക്ക് ജമ്മ എന്ന് പേരുണ്ട്. നസ്ലാസലമ തങ്ങൾ പറഞ്ഞു, നസ്ലാസലമ തങ്ങള് മുസ്ദലിഫയിൽ രാത്രി അന്തി ഉറങ്ങിയിട്ട് ഫജറിന് മഷ്അറുൽ ഹറാം പള്ളിയുടെ അടുത്ത് ചെന്ന് പള്ളിന്റെ അവിടെ നിന്ന് റസൂലുള്ള സുബഹി നിസ്കരിച്ചിട്ട് ആ മഷ്അറുൽ ഹറാം പള്ളിയുടെ, മുസ്ദലിഫയിലെ പള്ളി ഉണ്ടല്ലോ, അവിടെ നിന്നിട്ട് ദുആ ചെയ്ത് എന്നിട്ട് റസൂലുള്ള പറയാണ്, ഞാൻ ഇവിടെ നിന്ന് മുസ്ദലിഫ ജമ്മ മുഴുവൻ നിൽക്കാനുള്ള സ്ഥലമാണെന്ന് പറഞ്ഞത്. അതിന്റെ അർത്ഥം മുസ്ദലിഫ മുഴുവൻ നിൽക്കാനുള്ള സ്ഥലമാണ്. അപ്പൊ മുസ്ദലിഫക്ക് ജമ്മ എന്ന പേരുണ്ട്. അപ്പൊ അലി റളിയല്ലാഹു തആലയുടെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ ഒട്ടകങ്ങളാണ് ഉദ്ദേശം, ഈ രംഗം ഹജ്ജാണ്, രംഗം ഹജ്ജാണ്. അപ്പോ പിന്നെ ഹജ്ജിൽ പായുന്ന ഒട്ടകങ്ങളെ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സത്യം ചെയ്യുന്നത് എന്നാണ് അലി റളിയല്ലാഹു തആലയെ പറഞ്ഞത്. പക്ഷേ പിന്നെ ഇത് ശരിക്ക് ഇബ്നു അബ്ബാസിന്റെ തഫ്സീറാണ് ബലപ്പെട്ടത്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്പീഡിൽ ഈ വിധം പായുക, ദുഹോട് കൂടി പായുക എന്നുള്ളത് കുതിരയുടെ സ്വഭാവമാണ്, കുതിരയുടെ സ്വഭാവമാണ്. പിന്നെ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പിന്നെ തീപ്പൊരി പറത്തിക്കൊണ്ടുള്ള പാച്ചിൽ അനുവദനീയല്ല. അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് ആളുകൾ ഒഴുകണം, ഒഴുകണം. പക്ഷെ തീപ്പരി പാറിച്ചിട്ട് പായാൻ പാടില്ല. നബ്സലാത്തുലമ തങ്ങൾ പറഞ്ഞെന്താ, അയ്യുഹന്നാസ് അസ്സകീനത്തു സകീന എന്നാണ്. അറഫയിൽ നിന്ന് ആളുകൾ സ്പീഡിൽ പോകാൻ തുടങ്ങി അവർക്ക് മുസ്ദലിഫയിലേക്ക്. റസൂൽ പറഞ്ഞു, ജനങ്ങളെ സമാധാനത്തോടുകൂടി, സമാധാനത്തോടുകൂടി, ശാന്തിയോടുകൂടി പോകണം എന്ന് പറഞ്ഞു, ഓടാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോ നബ്സലാത്തുലമ തങ്ങൾ ആഹ്വാനം ചെയ്തതിനോട് യോജിക്കുന്നില്ല എന്ത്, പിന്നെ പോക്ക്. മനസ്സിലായി? പിന്നെ ഫൽ മുഗീറാത്തി സുബഹൻ എന്നാണ്, സുബഹിയുടെ സമയത്തുള്ള ഈ ആക്രമണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പിന്നെ തിരുചര്യയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹിക്ക് ശേഷമാണ് ഒരു സമൂഹത്തോട് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ യുദ്ധം തുടങ്ങുക. സുബഹി വരെ നിൽക്കും, കാത്തു നിൽക്കും, റെസ്റ്റാണ്. എന്നിട്ട് സുബഹി കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, ആക്രമണം. ഒരു യുദ്ധത്തോട്, ഒരു സൈന്യ, ഒരു ആൾക്കൂട്ടത്തോട് യുദ്ധം വേണ്ടി വന്നാൽ അവരോട് യുദ്ധം തുടങ്ങാം. മനസ്സിലായി? ചില ഹദീസുകളിൽ കാണാം, നിസ്ലാസലമാ തങ്ങൾ ഇനിയിപ്പോ ഒരു യുദ്ധഭൂമിയിലേക്ക് നയിക്കപ്പെട്ടാൽ തന്നെ നിസ്ലാസലമാ തങ്ങൾ സുബൈയുടെ സമയത്ത് കാതോർക്കുന്നതാണ്. കാരണം എന്താ, വളരെ ശാന്തമായിരിക്കും രംഗം, കാതോർക്കും. ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നിസ്ലാസലമാ തങ്ങൾ യുദ്ധം ചെയ്യൂല, ഇല്ല എങ്കിൽ യുദ്ധം ചെയ്യുന്നുണ്ട്. ബാങ്ക് കേൾക്കുന്നിടത്ത് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ള അർത്ഥം. അപ്പൊ ഇവിടെ സുബഹിക്ക് ആണ് എന്ത് ചെയ്യുക, യുദ്ധം അക്രമിച്ചത്. അപ്പൊ ഇവിടെ പിന്നെ ഈ ഇഹാറ എന്ന് പറഞ്ഞാൽ എന്താ, സൈനിക ആക്രമണം. അതൊരിക്കലും എന്തിനു ചേർന്ന വിശേഷണമല്ല, ഹജ്ജിന് ചേർന്ന വിശേഷണമല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ രംഗം യുദ്ധഭൂമിയാണ്. ഈ ആദിയാത് കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടത് ആരുമാണ്, അശ്വങ്ങൾ, കുതിരകളാണ്. ഏതായാലും പിന്നെ അത് നമുക്ക് കൂടുതൽ ഒരു കുറച്ച് കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കണം. അതുകൊണ്ട് ഇവിടെ ഇത് നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കാം. വൽ ആദിയാത് ദബഹൻ, കിടച്ച് കുതിച്ചു പായുന്ന കുതിരകളാണ് സത്യം. ഫൽ മുഗീറാത്തി ഖദഹൻ, അങ്ങനെ അവകൾ തീപ്പൊരികളെ കത്തിക്കുന്നു സ്പീഡിൽ പാഞ്ഞുകൊണ്ട്. ഫൽ മുഗീറാത്തി സുബഹൻ, പ്രഭാത വേളയിൽ അവ അക്രമം അഴിച്ചു വിടുകയും ചെയ്യുന്നു. അവകൾ ഇളക്കി പറത്തി വിടുന്നു. ബിഹി, പ്രഭാത വേളയിൽ, ധൂളികളെ, പൊടിപടലങ്ങളെ. ഫവസത്ത് നബിഹി, പ്രഭാതത്തിൽ അവകൾ ചെന്നെത്തുന്നു, പ്രവേശിക്കുന്നു, കടന്നു ചെല്ലുന്നു. ജംഅൻ, ശത്രു കൂട്ടത്തിലേക്ക്, ആൾക്കൂട്ടത്തിലേക്ക്. അങ്ങനെയുള്ള കുതിരകളാണ് സത്യം, കുതിരകളാണ് സത്യം. അള്ളാഹു സത്യം ചെയ്യാണ്. നമ്മളിവിടെ പറഞ്ഞ് കുതിരകളെ കൊണ്ട് സത്യം ചെയ്യാൻ പറ്റൂ, കുതിരകൾ സൃഷ്ടികളാണ്, കുതിരകൾ അള്ളാന്റെ സൃഷ്ടികളാണ്. അള്ളാന്റെ സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടുണ്ടോ? എന്താ നമ്മൾ പറഞ്ഞത്? നമുക്ക് പാടില്ല, നമുക്ക് പാടില്ല. വിധിവിലക്കുകൾ നമുക്കാണ്, അള്ളാഹു വിധിവിലക്കുകൾ അവതരിപ്പിക്കുന്ന നിയാമകനാണ്. പഠിച്ചോനെ വിധിവിലക്കുകൾ നമുക്കാണ് വിധിവിലക്കൾ. അപ്പൊ വിധിവിലക്കുകൾ ബാധകമായ നമുക്ക് അള്ളഹാനെ കൊണ്ട് സത്യം ചെയ്യാൻ പാടുള്ളൂ, നമുക്ക് അള്ളഹാനെ കൊണ്ട് സത്യം ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹ്ക്ക് ആരെ കൊണ്ട് സത്യമാകാം? കാരണം എന്താണ്? അള്ളാഹ്ക്ക് എന്തില്ല? വിധിവിലക്കില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളിൽ പിന്നെ ഈ പ്രത്യേകം പിന്നെ അള്ളാഹുവിന്റെ കഴിവും കരുത്തും തെളിയിക്കുന്ന പടപ്പുകൾ അവയെ കൊണ്ടൊക്കെ നെയ്തുന്ന അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ട്. ആ സത്യത്തിൽ ചില പൊരുളുകളും യുക്തികളും ഉണ്ട്. അള്ളാഹു ഇവിടെ കുതിരകൾ കൊണ്ട് സത്യം ചെയ്തിട്ട് പറയുന്നത് എന്താണ്? പറയുന്നത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്. ഇന്നൽ ഇൻസാൻ എന്താ? ഇന്ന തീർച്ചയായും, അൽ ഇൻസാൻ മനുഷ്യർ, മനുഷ്യവർഗം, അൽ ഇൻസാൻ മനുഷ്യൻ, ലിറബ്ബിഹി ലിറബ്ബി തന്റെ റബ്ബിനോട്, തന്റെ റബ്ബിനോട്, ല കനൂദ് ല കനൂദ്, അവിടെ ലാമ് വേറെ കനൂദ് വേറെ, കനൂദ് ലാമ് ലാമിൽ ഇപ്തിതയാണ്, അത് ആശയത്തെ ബലപ്പെടുത്താൻ കൊണ്ടുവരിക. തീർച്ചയായും എന്നർത്ഥം അതിൽ നിന്ന് കിട്ടും. ഇന്നൽ ഇൻസാൻ അലി റബ്ബി, മനുഷ്യൻ തന്റെ റബ്ബിനോട്, ല കനൂദുൻ എന്താ? കനൂദ് തന്നെയാണെന്നാണ്, തന്നെ എന്നുള്ള അർത്ഥം കൊണ്ടുതന്നെ ലാമ്. എന്താ ഈ കനൂദ്? കനൂദ് കനൂദിന് കുറെ അർത്ഥമാണ് പറയപ്പെട്ടുള്ളത്. മനസ്സിലെ? അറേബ്യൻ ഗോത്രങ്ങളിൽ ഒരു ഗോത്രമുണ്ട് കിന്ദ എന്ന് പറയും. കിന്ദ കിന്ദ എടുക്കണ ബന്ധ എടുക്കണല്ലേ, ബന്ദ പാണ്ഡ പാണ്ഡ ബന്ധ, ഇത് കിന്ദ. കിന്ദ എന്നുള്ളത് നോക്കി, അതിന് ഇതോട് സാദൃശ്യമുണ്ട്, കനൂദിനോട് ഈ കിന്ദക്ക് സാദൃശ്യമുണ്ട് അല്ലേ. കിന്ദ ഗോത്രം, അതിനാ പേര് തന്നെ വരാൻ കാരണം ആ അതൊരു കുടുംബത്തിന്റെ പേരാണ്. ആ കുടുംബക്കാർ അവരുടെ പിതാവിനെ നിഷേധിച്ചു, തന്തനെ തള്ളി പറഞ്ഞു എന്നുള്ളതാണ്, അതാണ് അതിന്റെ പച്ച മലയാളം. സ്വന്തം തന്തന്മാരെ തള്ളി പറഞ്ഞത് കാരണത്താലാണ് ആ ഗോത്ര ആൾക്കൂട്ടത്തിന് കിന്ദ എന്ന് പേരിട്ടത്. കിന്ദ അപ്പോ അതിൽ നിന്നാണ് കനൂദ്. കനൂദ് എന്ന് പറഞ്ഞാൽ അപ്പോ ജഹൂദ് നിഷേധി എന്നർത്ഥം. ജഹൂദ് നിഷേധി. അതേപോലെ ഹള്ളറമൂത്തികളുടെയും അതേപോലെ തന്നെ പിന്നെ ഈ ഹള്ളറമൂത്തികൾ അവരുടെ ഭാഷയിൽ ഈ കനൂ എന്നുള്ളതിന് ജുഹൂദ് എന്നർത്ഥം. കിനാന ഗോത്രത്തിന്റെ പിന്നെ ഭാഷയിൽ അറേബ്യൻ ഒക്കെ അറേബ്യൻ സാഹിത്യ ഭാഷകളാണ് അൽ ബഖീൽ എന്നർത്ഥം. എന്താ ബഖീൽ? ബഖീൽ എന്ന പിശുക്കൻ. അൽ ബഖീൽ സയ്യ എന്നാണ്, വളരെ മോശപ്പെട്ട മോശക്കാരനായ പിശുക്കൻ, വളരെ മോശക്കാരനായ ലുബ്ദൻ, അതിനാണ് അൽ കനൂദ് എന്ന് പറയുന്നത്. അതേപോലെ കനൂദ് എന്ന് പറയും പിന്നെ അൽ ആസി പാബിക്ക്, ഈ പിന്നെ റബി മുബർ ഗോത്രങ്ങൾ അറേബ്യൻ ഗോത്രങ്ങളാണ്, അവരുടെ ലഹ്ജയിൽ കനൂദ് എന്ന് പറയുന്നത് അൽ ആസി, ആസി എന്ന പാബി. പിന്നെ കുറെ അർത്ഥങ്ങൾ പറയപ്പെട്ട ഒരു പദമാണ് ഈ കനൂദ്. കനൂദ് അതിൽപ്പെട്ടതാണ് ലാ യസ്കുറുൽ ഖലീൽ വലാ യഷ്കുറുൽ കസീർ. കുറച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പറയില്ല, കൂടുതൽ കിട്ടിയാൽ നന്ദിയും കാണിക്കൂല. ലാ യസ്കുറുൽ ഖലീൽ, കുറച്ച് കിട്ടിയാൽ അത് പറയില്ല, വലാ യഷ്കുറുൽ കസീർ, കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിലോ നന്ദിയും കാണിക്കൂല. പിന്നെ അതിന് പറയപ്പെട്ട അർത്ഥമാണ് യസ്കുറുൽ മസായിബ്, വല യസ്കുറുൻ നിഅം. എന്താ ഇതിന്റെ അർത്ഥം? വല യസ്കുറുൻ നിഅം എന്നാണ് മുസീബത്തുകൾ ഏറ്റത് വെച്ച് പറയും, അങ്ങനെ പ്രയാസം ഇങ്ങനെ പ്രയാസം പറയും. വല വല യസ്കുറുൻ നിഅം, അനുഗ്രഹങ്ങൾ അനുസ്മരിക്കൂല, പറയില്ല. അങ്ങനത്തെ മനുഷ്യന്മാർക്ക് കനൂദ് എന്ന് പറയും. ചിലര് പറഞ്ഞത് അല്ലദീയ കുലു വഹദഹു വയം നൗരിഫ്ദഹു വയദ്രിബു അബ്ദഹു. എന്താ ഇതിന്റെ അർത്ഥം? അല്ലദീ യഅ്കുലു യഅ്കുലു വഹദഹു, എന്താ യഅ്കുലു വഹദഹു? തനിച്ച് തിന്നും, ഒറ്റക്ക് തിന്നും. വയംനഉരിഫ്ദഹു, മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് തടയും, മറ്റവരുടെ കണ്ണിൽ പൂയാരിടുന്ന അർത്ഥം. വയബ്രിബു അബ്ദഹു, തന്റെ അടിമനെ അടിക്കും. അപ്പൊ അടിമനെ ദ്രോഹിക്കുന്ന, മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് തടയുന്ന, സ്വന്തം തനിക്ക് ഒറ്റക്ക് തിന്നുന്ന മനുഷ്യൻ, അതാണ് കനൂർ. അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ യഅ്കുലു വഹീദൻ, അല്ലെങ്കിൽ യഅ്കുലു വഹ്ദഹു. ആയിക്കോട്ടെ, ചില ഹദീസിന്റെ ലഫ്ലിലും ഇങ്ങനെ കാണാൻ സാധിക്കും. ഹദീസ് ദുർബലാണ്, ഹദീസ് ദുർബലാണ്. എന്താ ഹലൂ നമാസം? അല്ല, ഹലൂർ ഹലൂ എന്നാണെന്താ? ഖുലിഖൽ ഇൻസാനു ഹലൂആ ഇദാ മസ്സഹു ശർറു ജസൂആ വഇദാ മസ്സഹു ഖൈറു മനൂആ. എന്താ ഹലൂ എന്നാ? ഹലൂ എന്നർത്ഥമുണ്ട്. ഹലൂ എന്ന് പറഞ്ഞാൽ ഖുലിഖൽ ഇൻസാനു ഹലൂആ ഇദാ മസ്സഹു ഖൈറു മനൂആ. നന്മ കിട്ടിയാൽ, അതായത് നന്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതവൻ എന്ത് ചെയ്യും? പൂഴ്ത്തി വെക്കും. വൈദാ മസ്സഹു ശർറു ജസൂആ, വല്ല തിന്മയും ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആവലാതിപ്പെടും, വേവത് പൂണ്ട് പ്രയാസപ്പെടും. അപ്പോ നന്മ കിട്ടിയാൽ അത് ആളറിയിക്കാതെ പൂഴ്ത്തി വെക്കുന്ന, തിന്മ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പരിതപിക്കുന്ന മനുഷ്യൻ, അവനാണ് ഹലൂർ. അതാണ് കെനൂദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ കെനൂദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽ കസൂൽ, എന്താ കസൂൽ? അലസൻ. അതേപോലെ അൽ ഹസൂദ്, എന്താ ഹസൂദ്? അസൂയാലു. ഇതൊക്കെ ഈ കെനൂദിന്റെ അർത്ഥമാണ്. ഇമാം ഖുർത്തബി റഹ്മത്തുള്ളാഹി അലൈഹി ഇതൊക്കെ അറിയിക്കുന്നത് എന്താ? അതേപോലെ തന്നെ അൽ ഖഫൂർ, ഖഫൂർ ഖഫൂർ ആരാ? നന്ദി കെട്ടവൻ, നന്ദി കെട്ടവൻ, നന്ദി കെട്ടവൻ. അപ്പോ കെനൂദ് എന്നുള്ള ഈ പദം അറബി ഭാഷയിൽ വിപുലമായ ആശയങ്ങളും വ്യത്യസ്ത പിന്നെ അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന പിന്നെ അർഹിക്കുന്ന ഒരു പദമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ പദമാണ് ഇവിടെ മനുഷ്യന് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് നിഷേധി, അലസൻ, അതേപോലെ അസൂയാലു, നന്ദികേട് കാണിക്കുന്ന അൽ ജഹൂദ്, അതേപോലെ അൽ ബഖീലു ശൈ സയ്യ, വളരെ മോശക്കാരനായ ലുബ്ദൻ, പിശുക്കൻ, പാവി, കുറച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലാ യസ്കുറുൽ ഖലീൽ, അതാണ് ഇസ്മരിക്കൂല, വന യസ്കുറുൽ കസീർ, കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്ദിയും കാണിക്കൂല, അങ്ങനത്തെവർ. അതേപോലെ യസ്കുറുൽ മസായിബ്, ദുരിതങ്ങളേറ്റാൽ അത് വിളിച്ചു പറയും. വല യസ്കുറുൽ അന്യാം, അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പറയില്ല. തനിച്ച് തിന്നുന്ന, മറ്റുള്ളവർക്കുള്ളത് തടയുന്ന, അടിമകളെ ദ്രോഹിക്കുന്ന മനുഷ്യൻ, അതേപോലെ തന്നെ ഹലു എന്ന് പറഞ്ഞെങ്കിൽ നന്മ ഏറ്റാൽ അത് പൂഴ്ത്തുന്ന, ദുരിതം ബാധിച്ചാൽ അതിൽ പരിതപിക്കുന്ന മനുഷ്യൻ ഹലു. അതൊക്കെയാണ് കനു. ഇങ്ങനെ പല അർത്ഥങ്ങൾ ഇതിനുണ്ട്. ഇന്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യൻ, ലിറബ്ബിഹി, തന്റെ റബ്ബിനോട്, കനൂദ്, കനൂദ് അല്ലെ, കനൂദ് എന്നാണ്. കനൂദ് എന്നാല് അവന് പിന്നെ ഈ പറയപ്പെട്ട നന്ദി കേട്, ലുബ്ധത, അതേപോലെ തന്നെ അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിക്കാത്തവൻ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അത് എടുത്തു പറയാത്തവൻ. അമ്മാ ബി നിഅമത്ത് റബ്ബിക ഫഹദ്ദിസ് എന്നാണ്. റബ്ബിന്റെ നിഅമത്ത് എന്ത് ചെയ്യണം? റബ്ബ് തന്നു എന്ന് പറയണം. അത് പറയാത്തവൻ, അതേപോലെ തന്നെ ദുരിതമേറ്റാൽ അത് പറയും. പഠിച്ചവൻ എന്തെങ്കിലും പ്രയാസം സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയും. പഠിച്ചവൻ അങ്ങനെ ചെയ്ത്, പഠിച്ചവൻ എങ്ങനെ ചെയ്ത്, എന്നാ പഠിച്ചവൻ കുറെ നിയമത്ത് എടുത്തിട്ടുണ്ട്, അതോ നല്ല വാചാലമായ മൗനായിരിക്കും. ഇങ്ങനെയുള്ള സ്വഭാവക്കാരൻ, അതാണ് ഇവിടെ ഉണർത്തുന്നത്. സൂറത്തുൽ ഫജറിൽ പറഞ്ഞില്ലേ, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു وَنَعَمَهُ فَيَقُولُ رَبِّي أَكْرَمَنِ وَأَمَّا إِذَا مَا ابْتَلَاهُ فَقَدَرَ عَلَيْهِ رِزْقَهُ فَيَقُولُ رَبِّي أَهَانَنِ. കണ്ട ആ ആയത്തുകളിൽ പറയപ്പെട്ട സ്വഭാവക്കാരൻ, അതാണ് കെനൂദ്. അത് അതിന്റെ ഒരു പിന്നെ പൊതു അർത്ഥമായിട്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇന്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യൻ, ലിറബ്ബിഹി, തന്റെ റബ്ബിനോട്, ലഖനൂദ്, കെനൂദ് ആകുന്നു. കെനൂദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയപ്പെട്ടതായ ആശയങ്ങൾ, അല്ലെങ്കിൽ സൂറത്തുൽ ഫജറിൽ ഞാൻ പറഞ്ഞ ഇപ്പൊ പറഞ്ഞില്ലേ, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമ ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. പഠിച്ചോൻ നൽകിയിട്ടുണ്ടെങ്കിൽ, നല്ലോ കൊടുത്ത് വിശാലമാക്കിയിട്ടുണ്ടെങ്കിൽ അക്രമൻ, റബ്ബ് അക്രമൻ എന്ന് പറയും. അതേസമയം അള്ളാഹു സുബ്ഹാന തആല വല്ലതും തടഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉപജീവനം മിടിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ പഠിച്ചവൻ എന്നെ അപമാനത്തിലാക്കി എന്ന് പരിതപിക്കുന്നത്. ഇതാണ് അള്ളാഹു സുബ്ഹാന തആല എന്ത് ചെയ്യുന്നത്, സത്യം ചെയ്ത് പറയുന്നത്. ഈ കുതിരകളെ പിടിച്ച അള്ളാഹു സത്യം ചെയ്തിട്ട് ഇന്നൽ ഇൻസാൻ അലി റബ്ബിയിലെ കനൂദ് എന്ന് പറഞ്ഞു, മനുഷ്യൻ റബ്ബിനോട് കനൂദാണ് എന്ന് പറഞ്ഞു. നന്ദി കെട്ടവൻ എന്ന് പറഞ്ഞു, നന്ദി കെട്ടവൻ. നന്ദി കെട്ടവർക്കുള്ള വിശേഷണങ്ങളാണ് ഇതൊക്കെ, നന്ദി കെട്ടവർക്കുള്ള വിശേഷണങ്ങളാണ് ഈ പറയപ്പെട്ടതൊക്കെ. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാന തആല കുതിരകളെ, ഈ പ്രത്യേകതകളുള്ള കുതിരകളെ കൊണ്ട് സത്യം ചെയ്തിട്ട് ഈ ഒരു വിഷയം പറഞ്ഞതാണ്? അതിലെന്താന്ന് വെച്ചാല്, പിന്നെ മനുഷ്യൻ ഉടമപ്പെടുത്തിയ ഈ പ്രത്യേകതകളുള്ള കുതിരകൾ, പ്രത്യേകതകളുള്ള കുതിരകൾ അല്ലെങ്കിൽ ഈ പ്രത്യേകതകളുള്ള ഒട്ടകങ്ങൾ മനുഷ്യൻ നോക്കി, നിങ്ങൾ ആ മനുഷ്യനെ കീഴ്പ്പെടുന്നത് അല്ലെ? ആ മനുഷ്യനെയും കൊണ്ടവ സ്പീഡിൽ ഉദിച്ച് കിതച്ച് പായുന്നു, മനസ്സിലായില്ലേ? അതിന്റെ അതിനെക്കൊണ്ട് മനുഷ്യൻ ചെയ്യിക്കുന്ന വിഷയത്തിൽ അതിന്റെ താല്പര്യം നീ അറിയിക്കണതൊക്കെ. എന്നിട്ട് പൊടി പറത്തി പ്രഭാതവേളയിൽ തന്നെ, രാവിലെയാണ് അക്രമം, കുതിര ഉച്ചക്കല്ലേ മനുഷ്യനായിട്ട് എത്തുന്നത്, പിന്നെ രാവിലെ തന്നെ എത്തുന്നുണ്ട്. മാത്രമല്ല മനുഷ്യൻ ലക്ഷ്യമാക്കുന്ന സംഘത്തിന്റെ മധ്യത്തിലേക്ക് കുതിര എത്തുന്നുണ്ട്, കുതിരകൾ മനുഷ്യനായിട്ട് എത്തുന്നുണ്ട്. അപ്പൊ നോക്കി നിങ്ങൾ, ഈ പിന്നെ മനുഷ്യൻ തിന്നാൻ കൊടുത്ത് പോറ്റി വളർത്തുന്ന കുതിര മനുഷ്യനോട് കാണിക്കുന്ന കൂറാണത്, മനുഷ്യനോട് കാണിക്കുന്ന കൂറ്. അള്ളാഹു സുബ്ഹാന തആല മനുഷ്യനെ ഇല്ലായ്മയിൽ നിന്ന് പടച്ച് മനുഷ്യന് ഒരു ഉണ്മ നൽകി, മനുഷ്യന് കഴിവ് നൽകി, മനുഷ്യന് പിന്നെ ശക്തി നൽകി, മനുഷ്യന് ശരീരം നൽകി. അള്ളാഹു സുബ്ഹാന തആല മനുഷ്യനെ പരിപാലിക്കുന്നു, പോറ്റി വളർത്തുന്നു. എന്നിട്ട് ആ മനുഷ്യൻ റബ്ബിനോട് കാണിക്കുന്ന നന്ദികേട്, അതാണ് അള്ളാഹു സുബ്ഹാന തആല ഇവിടെ ഉണർത്തുന്നത്. ഒന്നോ രണ്ടോ മൂന്നോ നേരം തിന്നാൻ കൊടുത്തിട്ട് കിഴങ്ങുന്നാക്കണ ഒരു കുതിര മനുഷ്യനോട് കാണിക്കുന്ന നന്ദിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മനസ്സിലാക്കണത്, മനസ്സിലായി? ആ ഒരു കുതിര കാണിക്കണ നന്ദി പലപ്പോഴും മനുഷ്യൻ ആരോട് കാണിക്കണില്ല, തന്നെ ഇല്ലായ്മയിൽ നിന്ന് പടച്ച് പരിപാലിച്ചുണ്ടാക്കിയ പടച്ചവനോട് കാണിക്കണില്ല എന്നുള്ളതാണ്, മനസ്സിലായി? ആ ഒരു ആശയം ഈ ഒരു പ്രയോഗങ്ങളിലുണ്ട് എന്നാണ് ഇവിടെ പല മുഫസ്സിറുകളും ഉണർത്തിയിട്ടുള്ളത്. എന്തുകൊണ്ട് കുതിരകളെ കുറിച്ച് പിടിച്ച് സത്യം ചെയ്ത് അള്ളാഹു ഈ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പൊരുളായിട്ടാണ് അതാ പറഞ്ഞത്. ഇനി ഇന്നൽ ഇൻസാൻ അലി റബ്ബിഹി ലകനൂ വ ഇന്നഹു അലാ ദാലിക ലശഹീദ് വ ഇന്നഹു എന്താ ഇന്നഹു നമ്മ തീർച്ചയായും അവൻ ഇന്നഹു അലാദാലിക് അതിന്നെ എന്നർത്ഥം പറയാം, അല്ലെങ്കിൽ അലാദാലിക് എന്ന് പറഞ്ഞാൽ മഅദാലിക് അതോടൊപ്പം എന്നർത്ഥം പറയാം. അലാദാലിക് അതോടൊപ്പം അവൻ ഷഹീദ് എന്ന് പറഞ്ഞാൽ സാക്ഷി. ഷഹീദിനെ അലീം എന്നർത്ഥമുണ്ട്, അതേപോലെ മുക്കിർ അംഗീകരിക്കുന്നവൻ എന്നർത്ഥമുണ്ട്, അതേപോലെ ഹാദിർ എന്നർത്ഥമുണ്ട്, സന്നിഹിതൻ. വൈനഹു തീർച്ചയായും അവൻ അലാദാലിക് അതിനെ ലഷഹീദ് ഷഹീദാകുന്നു. ലാം ഇതേപോലെ തന്നെ തീർച്ചയായും എന്നർത്ഥം ഷഹീദ്. ഇവിടെ ഷഹീദ് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ അഷ്ഹദ് അല്ലാ ഇലാഹ ഇല്ലല്ലാ നമ്മൾ പറയുന്നത്, അഷ്ഹദ് അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്താ അതിന്റെ അർത്ഥം? അഷ്ഹദ് അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് ആ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി അള്ളാഹു അല്ല എന്നുള്ളത് അഷ്ഹദു, എന്താ കേവലം നാവുകൊണ്ടുള്ള സാക്ഷിയാ അല്ല. അഷ്ഹദ് എന്ന ഉഖിറു എന്നാണ്, ഞാൻ സമ്മതിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു എന്നാണ്. അവിടെ ഷഹാദത്ത് ഉണ്ടല്ലോ, ഇഖ്റാറിന്റെ അർത്ഥത്തിലാണ്, കേവല സാക്ഷിയല്ല. പിന്നെയോ അത് മനസ്സാ വാച കർമ്മണ ഉള്ള സാക്ഷിയാണ്, അതാണ് അംഗീകാരം. അപ്പൊ ഇവിടെ ഷഹീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖിർ എന്ന അർത്ഥമുണ്ട്. അപ്പൊ ഇവിടെ വൈനഹു തീർച്ചയായും അവൻ അലാദാലിക് പറഞ്ഞാൽ ഈ അവന് നിഷേധം ഉണ്ടല്ലോ, ആ നിഷേധമുള്ളതോടൊപ്പം ല ഷഹീദ് അവൻ അംഗീകരിക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അവൻ അള്ളണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്നുണ്ട്. എങ്ങനെ അംഗീകരിക്കുന്നു? അവന്റെ നാവുകൊണ്ടല്ല, പിന്നെയോ അവന്റെ ജീവിതത്തിലൂടെ. പക്ഷെ യഥാവിധമുള്ള അംഗീകാരമല്ല, യഥാവിധമുള്ള അംഗീകാരമാണെങ്കിൽ എന്ത് വേണം? പഠിച്ചവൻ കൊടുത്തത് പഠിച്ചവൻ തന്നാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? അതിനുള്ള നന്ദി തിരസ്കരിക്കലുണ്ടാവണം, അത് അവനിൽ നിന്നില്ല. പക്ഷെ അവന്റെ ജീവിതം എന്താണ്? അത് അംഗീകരിക്കുന്നുണ്ട്. അവന്റെ ഭൗതിക ശരീരം ഇവിടെ അല്ലേ, അവൻ വിശ്വസിക്കുന്നുണ്ട്, അവൻ തിന്നുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, ഇതൊക്കെ എന്താണ്? ഇത് അത് അവനിൽ നിന്നുള്ള അംഗീകാരമാണ്, അള്ളാഹു ഉണ്ട് എന്നുള്ളതിനുള്ള അംഗീകാരം. അപ്പൊ ഇവിടെ ഷഹീദ് എന്നുള്ള മുഖീർ എന്ന അർത്ഥം പറഞ്ഞവരുണ്ട്. അതേപോലെ അറീം, അലീം, അവൻ അത് അറിയുന്നവനാണ് എന്നർത്ഥം പറഞ്ഞവരുണ്ട്. അതേപോലെ തന്നെ അവൻ അതിന് ഹാദിർ, സാക്ഷിയാണ് എന്നർത്ഥം പറഞ്ഞവരുണ്ട്. ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂത് വ ഇന്നഹു അലാ ദാലിക ലഷഹീദ്, അവൻ അതിന് ഷഹീദാണ്, ഹാദിർ, സാക്ഷിയാണ്, അല്ലെങ്കിൽ അതോടൊപ്പം അവൻ അത് അംഗീകരിക്കുന്നവനാണ്. ഇവിടെ വ ഇന്നഹു എന്നുള്ളതിന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് വ ഇന്നഹു എന്നാൽ അത് അള്ളാഹു ആണെന്നാണ്. ഇവിടെ ദാസനല്ല, ഇന്നഹു എന്നാൽ തീർച്ചയായും അവൻ എന്നാൽ അള്ളാഹു ആണെന്ന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ആർത്ഥപ്രകാരമാണ് അലി വ ഇന്നഹു, തീർച്ചയായും അവൻ അല്ലാഹു, അലാ ദാലിക് അത് ഷഹീദ് എന്നല്ല, അലി അറിയുന്നവനാണ്, അറിയുന്നവനാണ് എന്നാൽ എന്താ, അതൊരു മുന്നറിയിപ്പാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഈ കനൂദ് ഇത് അറിയുന്നുണ്ട്, അതുകൊണ്ട് അതിനൊരു വിചാരണയും അവനെ കൈകാര്യം ചെയ്യലും ഉണ്ടാകും എന്നുള്ള ഒരു താക്കീതാണ് എന്നുള്ളത്. പക്ഷെ ഇവിടെ ഈ ആയത്തുകളുടെ പൂർവ്വം നോക്കുകയാണെങ്കിൽ ഇന്നഹു, തീർച്ചയായും മനുഷ്യൻ, അലാ ദാലിക ലഷഹീദ്, അത് അറി പിന്നെ അംഗീകരിക്കുന്നവനാണ്, അല്ലെങ്കിൽ അതിന് മനുഷ്യൻ സാക്ഷിയാണ്. തീർച്ചയായും അവൻ ഈ വാമോ ഈ സത്യം ചെയ്യുകയാണ് എന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് ഒന്നൊന്നിനെ ബന്ധപ്പെടുത്തിയിട്ട്. തീർച്ചയായും അവൻ ലിഹുബ്ബിൽ ഖൈർ, ഖൈർ എന്നർത്ഥം, ഖൈർ എന്ന് പറഞ്ഞാൽ എന്താ, സമ്പത്താണ് ഖൈർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദുനിയാവല്ല സമ്പത്ത്. ഖൈർ എന്ന് പറഞ്ഞാൽ സമ്പത്തിന് പറയും. വൈന്നഹു, തീർച്ചയായും അവൻ ലിഹുബ്ബിൽ ഖൈർ, ഖൈറിനോടുള്ള ഹുബ്ബ് കാരണത്താൽ, അതാണ് ഖൈറിനോടുള്ള ഹുബ്ബ് കാരണത്താൽ. ഖൈർ എന്ന് മാൽ സമ്പത്തിന് പറയും, സമ്പത്തിന് അൽ ഖൈർ എന്ന് പറയും. ഇപ്പൊ നമ്മൾ വസീയത്തിന്റെ ആയത്തുകളിൽ കാണാം, ഇൻ തറക ഖൈറൻ ഫൽ വസീയത്തു ലിൽ വാലിദൈൻ, മനുഷ്യൻ വല്ല ഖൈറും വിട്ടേച്ചു പോകുന്നുണ്ട് എങ്കിൽ മാതാപിതാക്കൾക്ക് അവന് വസീയത്ത് ചെയ്യണമെന്നാണ്. മാതാപിതാക്കൾക്ക് വസീയത്ത് ചെയ്യണമെന്നുള്ള ഹുക്കും പിന്നീട് ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും വിശുദ്ധ ഖുർആനിൽ കാണാം, മനുഷ്യൻ വല്ല ഖൈറും വിട്ടേച്ചാൽ, അവിടെ ഖൈർ വിട്ടേച്ചാൽ എന്താ, സ്വത്ത് വിട്ടേച്ചാൽ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ വൈന്നഹു, തീർച്ചയായും മനുഷ്യൻ ലി ഹുബ്ബിൽ ഖൈർ, ഖൈറിനോടുള്ള നിമിഷം ഹുബ്ബ് കാരണത്താൽ, ഖൈറിനോടുള്ള ഹുബ്ബ് കാരണത്താൽ, ഖൈർ എന്നത് സ്വത്ത്. എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ഉദ്ദേശം ലഷദീദുൽ ബുഖ്ൽ എന്നാണ്. ഷദീദുൽ ബുഖ്ൽ എന്നാ അങ്ങേയറ്റത്തെ ലുബ്ദൻ പിശിക്കൻ, സ്വത്തിനോടുള്ള ഹുബ്ബ് കാരണത്താൽ ലഷദീദുൻ, അവൻ വളരെ ഷദീദാണ്. ഷദീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തീവ്രമായ പിശുക്ക്, ശരീദുൽ ബുഖൽ. അത് അങ്ങനെ തഫ്സീറുണ്ട്, ഇമാം ഇബ്നു കസീർ ആ തഫ്സീർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തഫ്സീർ അതിനുള്ളത് ഇന്നഹു, തീർച്ചയായും മനുഷ്യൻ ലശദീദു ഹുബ്ബിൽ ഖൈർ നർത്ഥം, എന്താ സ്വത്തിനോടുള്ള സ്നേഹം ശദീദായവനാണ്, സ്വത്തിനോടുള്ള സ്നേഹം അത് കഠിനമായവനാണ്, നല്ല ദുനിയാപ്രേമിയാണ് എന്നർത്ഥം, സ്വത്തിനോടുള്ള ഇഷ്ടം ഉള്ള ആളാണ്. അപ്പൊ രണ്ട് രീതിയിൽ ഇതിനർത്ഥം പറഞ്ഞിട്ടുണ്ട്. വൈന്നഹു, തീർച്ചയായും മനുഷ്യൻ ലിഹുബ്ബിൽ ഖൈർ, സ്വത്തിനോടുള്ള ഇഷ്ടത്താൽ, ലശദീദുൻ എന്താ ലശദീദുൻ, ലശദീദുൽ ബുഖ്ൽ എന്താ അങ്ങേയറ്റത്തെ വിശിക്കനാണ്, അല്ലെങ്കിൽ വൈന്നഹു ലശദീദു ലിഹുബ്ബിൽ ഖൈർ, ഖൈറിനോടുള്ള ഹുബ്ബ് അത് ലശദീദ് എന്നാ നല്ല തീവ്രമായവൻ, കഠിനമായവൻ. തുഹിബ്ബൂൻ അൽമാല ഹുബ്ബൻ ജമ്മ പറഞ്ഞേ, എവിടെ പറഞ്ഞേ, തുഹിബ്ബൂൻ അൽമാല ഹുബ്ബൻ ജമ്മ സൂറത്തുൽ ഫജ്ർ നിങ്ങൾ സ്വത്തിനെ ഇഷ്ടപ്പെടുന്നു. ഹുബ്ബൻ ജന്മനമെന്ന അല്ലാത്ത ഭയങ്കര ഹുബ്ബ്, അത് ആ അർത്ഥത്തിൽ. വഇന്നഹുലി ഹുബ്ബിൽ ഖൈരി ലശദീദ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ സത്യം ചെയ്തിട്ട് പറയുന്നത്. അള്ളാഹു ഈ കുതിച്ച് കിതച്ച് പായുന്ന കുതിരകളെ സത്യം ചെയ്ത് അള്ളാഹു മനുഷ്യനോട് പറയുന്നത് ഇന്നൽ ഇൻസാനലി റബ്ബിഹി ലകനൂൻ വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ഇതാണ് പറയുന്നത്. ഇത് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല മൊത്തത്തിലൊരു സ്വഭാവം പറഞ്ഞു മാത്രം, അതെ. ഈ സ്വഭാവത്തിൽ നിന്ന് പ്രത്യേകമാക്കപ്പെട്ടവരുണ്ട് അല്ലെ. മനുഷ്യരുടെ ഒരു പൊതു സ്വഭാവം അള്ളാഹു സുബ്ഹാനഹു വതാല അറിയിച്ചു. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വിശ്വസിക്കുകയും സുഹൃതങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നവർ ഖലീലും മാഹും, അവർ എന്താണ് വളരെ ഇഷ്ടമാണ്. പക്ഷേ അതേപോലെ ഷക്കൂർ, എന്റെ ദാസന്മാരിൽ നിന്ന് വളരെ കുറച്ചാളുകളാണ് ആര് ഷക്കൂർ, നന്ദി പ്രകാശിക്കുന്നവർ, നന്ദി കാണിക്കുന്നവർ. ഭൂരിഭാഗവും എന്താണ്? ഭൂരിഭാഗവും കെഫൂറാണ്, നന്ദികേട് കാണിക്കുന്നവരാണ്. അപ്പൊ ആ നന്ദികേട് കാണിക്കുന്നവരുടെ ലക്ഷണങ്ങളാണ് ഇവിടെ ഈ ഉണർത്തുന്നത്, മനസ്സിലായോ? അത് പിന്നെ ഇവിടെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പിന്നെ ഈ ഒരു ഗുണം നമ്മളിൽ വരുന്നത് നമ്മൾ പറയേണ്ടതുണ്ട്, മനസ്സിലായോ? അത്തരം ഒരു ഗുണം വരുന്നതും മനുഷ്യന്മാര് ഭയക്കേണ്ടതുണ്ട്. ചില ചരിത്രമായിട്ട് അതിന് അബ്ദുള്ളാഹി ഇബ്നു ജാഫറും ഹസനും ഹുസൈനും, ഹസൻ ഇബ്നു അലി, ഹുസൈൻ ഇബ്നു അലി, ഇവരുടെ പേരെ കിട്ടിയാണ്. അബ്ദുള്ളാഹി ഇബ്നു ജാഫർ, ജാഫർ ഇബ്നു അബീ താലിബ് മകൻ അബ്ദുള്ള, ഇവരുടെ യാത്ര പോയി. അങ്ങനെ അവര് ആ യാത്രയിൽ പിന്നെ ഫസ്റ്റ് അവശരായി. കാരണം എന്താ വെച്ചാൽ അവര് ഒരു ഭക്ഷണം യാത്ര പാതയൊക്കെ അങ്ങനെ കുടിവെള്ളപ്പോലില്ലാത്തൊരവസ്ഥ വന്നപ്പോ ഒരു കുടിൽ കണ്ട്, ഗ്രാമീണ ബദുക്കളുടെ ഒരു കുടിൽ കണ്ട്. അവ കുടിലേക്ക് ചെന്നു. കുടിലേക്ക് ചെന്നപ്പോ അവിടെ പിന്നെ വല്ലതും ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഇതൊന്നുമില്ല. അപ്പോ ആ കുടിലെടുത്തിയാണുള്ളത്. അപ്പൊ കുടിലെടുത്തി തരാനില്ല. അപ്പൊ അതിന് പിന്നെ ഒരാടിനെ കാണിച്ച് പറഞ്ഞതില് അത് പക്ഷേ കുറച്ച് പാലുള്ള ഒരാടാണ്. അപ്പൊ പറഞ്ഞ് നിങ്ങൾക്ക് അതിന്റെ പാല് തന്നാൽ മതി. അങ്ങനെ ആ പാല് പറഞ്ഞു വെള്ളം ചേർത്ത് ആ പാലിന് നൽകും. പിന്നെ കുറച്ച് ഫ്രഷ് കിട്ടണമെങ്കിൽ ലക്ഷ്യത്തിലെത്താൻ കഴിയാത്ത ഇടവരെ അങ്ങനെ ആ സ്ത്രീ പറഞ്ഞ ആടിനെ ഇറക്കാൻ പറഞ്ഞു. അതിന്റെ മാത്രം പാല് ചേർത്തില്ല. അങ്ങനെ ആ സ്ത്രീ ഹൃദയം അനുസരിച്ച് ആടിനെ അടുത്തവരും ഗ്രാമീണ ഭർത്താവ് വന്ന് ആ ഭർത്താവ് വന്നപ്പോ ആടിനെ അച്ഛനാൻ അയാൾ വളരെ ദേഷ്യപ്പെട്ട് അങ്ങനെ ആ ജന്മത്തിനൊരു സാധ്യത അച്ഛനും അപ്പായിട്ടുണ്ട്. അങ്ങനെ ഇവരുണ്ട്. ഇത് ഗ്രാമം വിട്ടു പോരുമ്പോ ആ സ്ത്രീ യാത്ര പറഞ്ഞു പോരുമ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം മദീനയിൽ വരികയാണെങ്കിൽ ഞങ്ങൾ കുറേശികളാണ് കുറേശികളിൽ ഇന്ന് നബി കുടുംബം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ കുറേശികളിൽ പിന്നെ നിങ്ങൾ മദീനയിൽ വരുമ്പോ ഹസൻ ഹുസൈൻ അബ്ദുള്ള ഇവരെ അന്വേഷിക്കണം എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. അങ്ങനെ അവർ പോന്നു. ചരിത്രത്തിൽ പിന്നീട് ഹസൻ റളിയല്ലാഹു തആല എന്നൊരു വീട്ടു പഠിക്കുമ്പോൾ ഒരു വൃദ്ധ നടന്നു വരികയാണ്, വൃദ്ധ സ്ത്രീ നടന്നു വരികയാണ്. ഹസൻ ആ സ്ത്രീയെ നിരീക്ഷിച്ചു. അപ്പൊ പരിചയമുള്ള ഒരു പെരുമാറ്റം. അപ്പൊ ഹസൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ട്? ഞാൻ വൃദ്ധയാണ്, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഹസനോട് അങ്ങോട്ട് പറഞ്ഞു, ഹസൻ അങ്ങോട്ട് പറഞ്ഞു, എനിക്കറിയാങ്ങളെ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ പണ്ട് പിന്നെ ഞങ്ങൾ മൂന്ന് പേര് വന്നപ്പോ നിങ്ങളുടെ ഗ്രാമത്തിൽ വന്നപ്പോ നിങ്ങളുടെ ആടിനെ കറന്നതും ആടിനെ അറുത്തതും. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അതെനിക്കറിയാം, ഞാൻ തന്നെയാണ് വൃദ്ധയാണ്. അപ്പൊ ചോദിച്ചത് എന്താണെന്ന് പറഞ്ഞ്, ഞങ്ങൾ ഗ്രാമീണതയിൽ ജീവിച്ചു, പക്ഷേ പിന്നീട് കാലക്കെടുതികൾ ഞങ്ങളെ പരീക്ഷിച്ചപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് ഗ്രാമം വിട്ടിട്ട് ഇങ്ങോട്ട് പിന്നെ വന്നതാണ് എന്ന് പറഞ്ഞു. ഭർത്താവ് ഒന്നിച്ച് വന്നാണെന്നാണ്. അങ്ങനെ ആ ചരിത്രത്തിൽ കാണാം, ഹസൻ റളിയല്ലാഹു തആലനു 1000 ദീനാറും 1000 ആടുകളും ആ സ്ത്രീക്ക് സമ്മാനിച്ചു എന്നാണ്. എന്നിട്ട് ഹുസൈന്റെ അടുത്ത് പോകാൻ പറഞ്ഞതാണ്. ഹുസൈന്റെ അടുത്ത് അപ്പൊ ഹുസൈൻ്റെ അടുത്ത് ചെന്നപ്പോ ഹുസൈൻ ചോദിച്ചു എന്താണ് ഹസൻ തന്നതെന്ന് ചോദിച്ചു. അപ്പൊ ആ സ്ത്രീ ഉള്ളത് പറഞ്ഞു. അപ്പൊ അതേപോലെ 1000 ആടുകളെയും 1000 ദീനാറും കൊടുത്തു. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ജാഫറിന്റെ അടുത്ത് പോകാൻ പറഞ്ഞു. പക്ഷേ ഇത് ഷിയാക്കെട്ട് കഥ അല്ല, ഷിയാക്കെട്ടുകളെ കഥയാണെങ്കിൽ ഹസൻ ഹുസൈൻ ഉണ്ടാവുള്ളൂ, അബ്ദുല്ലാഹി ഇബ്നു ജാഫർ ഉണ്ടാവില്ല. മനസ്സിലായി? അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ജാഫറിന്റെ അടുത്ത് ചെന്ന് അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ജാഫർ ചോദിച്ച് എന്താണ് തന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവരിന് ഇങ്ങനെയാണ്, അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ജാഫർ 2000 ആടുകളും 2000 ദീനാറും കൊടുത്തു. കാരണം അന്ന് ആ ചെയ്ത അവർക്ക് ചെയ്ത ആ സേവനം അല്ലെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു അന്ന് ആ ഗ്രാമീണതയിൽ ഇവർ 3 നാൾ പരീക്ഷിക്കപ്പെട്ടു. ഈ സ്ത്രീയുടെ ഒരു ഔദാര്യ മനസ്ഥിതിയാണ്, അവിടെ ആ വീട്ടിലുള്ള ഒരൊറ്റ ആടാണ്, ആ ആടിനെ ആദ്യം കറന്ന് പാലെടുത്ത്, പിന്നെ ഇവർക്ക് വിശപ്പ് പറയുമ്പോൾ ആ സ്ത്രീ പറയുന്ന ആ ആടിനെ അറുത്തിട്ട് അതിന്റെ മാംസം എടുക്കാൻ. മനസ്സിലായത്? പിന്നെ ഭർത്താവ് വന്നപ്പോൾ ആ സ്ത്രീ കുറെ ആക്ഷേപ വാക്കുകൾ കേട്ട്, പക്ഷേ എങ്കിലും ആ സ്ത്രീ പിന്നെ അതിൽ പരിതപിച്ചില്ല. പക്ഷേ പിൽക്കാലത്ത് ഉണ്ടായ ആ സ്ത്രീക്കുണ്ടായ ആ ഒരു ഈ ഒരു അനുഭവം, അപ്പൊ അത് പിന്നെ ഇങ്ങനെയുള്ള സ്വഭാവമുണ്ട്. അതേസമയം പിന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈയൊരു ലുബ്ധതയും അതേപോലെ തന്നെ പടച്ചതമ്പരാൻ അനുഗ്രഹം നൽകിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങൾ എടുത്തു പറയാതിരിക്കുക, കുറച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുറച്ച് കിട്ടിയതിനെ ഇതിൽ പരിതപിക്കുക, കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്ദി സൂചകമായിട്ടത് പറയാതിരിക്കുക, ഇതൊക്കെ മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതാണ് ഇവിടെ ഉണർത്തുന്നത്. ഈ ചരിത്രം വായിക്കുമ്പോൾ ഒരു ലുബ്ധതയുടെ ചരിത്രം എന്നോട് അനുബന്ധിച്ചിട്ടുണ്ട്. അബ്ബാസിയുടെ ഖിലാഫത്തിൽ ബർമക്കികളുടെ ഒരു പേരക്കുട്ടി ഉണ്ടായിരുന്നു, മുഹമ്മദ് ബിൻ യഹ്യ എന്ന് പറയാം. ബർമക്കി കുടുംബത്തിൽ ഒരു മുഹമ്മദ് ബിൻ യഹ്യ, പിശുക്ക് എന്ന് പറഞ്ഞാൽ മൂപ്പരെ ചൂണ്ടിയാൽ മതി, അങ്ങനത്തെ ഏർപ്പത്തിൽ. അപ്പോ ഈ മുഹമ്മദ് ബിൻ യഹ്യയെ കുറിച്ചിട്ട് പറയുകയാണ്, മൂപ്പരുടെ തീൻമേശന്റെ വലിപ്പത്രയാണ് പറഞ്ഞ, 1 ഇഞ്ച് നീളം 1 ഇഞ്ച് വീതി എന്നാണ്. അപ്പൊ മൂപ്പര് തിന്നുമ്പോ ആരും കൂടെ ഉണ്ടാവില്ല എന്ന് വെക്കാണ്. അപ്പൊ ഉണ്ടാവും, കൂടെ ഉണ്ടാവും കിറാമൻ കാത്തിബീൻ, ആരെ കിറാമൻ കാത്തിബീൻ മലക്കുകൾ. അപ്പൊ ആ ഭക്ഷണ തളികയിൽ വേറെ ആരും ഉണ്ടാവില്ല, വേറെ ആരും ഉണ്ടാവില്ല, ഈച്ചകൾ പുതിയാണെങ്കിൽ അതല്ലാതെ എന്ന് പറയുന്നു. അപ്പൊ മൂപ്പര് ഒരാളുടെ വസ്ത്രം തിന്നാനുള്ള ഒരു സൂചി പോലും മൂപ്പര് കൊടുക്കൂലെന്ന് വെക്കണേ, ഒരാളുടെ വസ്ത്രം കീറിയാൽ അത് തിന്നാനുള്ള സൂചി പോലും കടം കൊടുക്കൂല. അപ്പോ മൂപ്പരെ കുറിച്ച് പറയാണ്, സൂചി പിന്നെ ജിബ്രീലും മീക്കായിലും യാക്കൂബ് നബിയോടൊപ്പം മൂപ്പര് പരിക്കു വരികയാണ്. യൂസുഫ് നബിന്റെ പണ്ട് കീറിയ കുപ്പായം അത് തുന്നാൻ വേണ്ടിയിട്ട് ഒരു സൂചി വരെ കൊടുക്കാത്ത മനുഷ്യനാണ്. ജിബ്രീലും മീക്കായിലും വന്നിട്ട് ചോദിക്കാണ് യാക്കൂബ് നബിനോടൊപ്പം വന്നിട്ട്, യൂസുഫിന്റെ പണ്ട് കീറിയ കുപ്പായം ഉണ്ടല്ലോ, പിന്നെ യൂസുഫിന്റെ കുപ്പായം കീറി അറിയില്ലേ, ബാക്കിന്ന് കീറിയാണല്ലോ ആ പെണ്ണ് പിടിച്ചു വലിച്ചിട്ട്, ആ കീറിയ കുപ്പായം ഒന്ന് തുന്നാൻ യാക്കൂബ് നബി ഒരു സൂചി ജിബ്രീലിനും മീക്കായിലിനും സാക്ഷിയായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സൂചി വരെ കൊടുക്കാത്ത മനുഷ്യനാണ് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനത്തെ പിന്നെ ഒരു പിന്നെ സ്വഭാവം പലപ്പോഴും ചില മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം ചിലതിനെ കുറിച്ചാണ് ഇവിടെ ഉണർത്തുന്നത്. ഇന്നൽ ഇൻസാന ലിറബ്ബി ലകനൂത് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ഇവിടെ ലിഹുബ്ബിൽ ഖൈർ, ഖൈറിനോടുള്ള അവന്റെ പിരിശം കാരണത്താൽ, ലശദീദുൽ ബുഖൽ, അങ്ങനെ കടുത്ത പിശുക്കനാകുന്നു. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിന് ശേഷം ഇവിടെ പിന്നെ മനുഷ്യന്റെ സ്വഭാവം അറിയിക്കുക എന്നുള്ളതല്ല, പിന്നെയോ മനുഷ്യന്മാരെ അള്ളാഹു സുബ്ഹാനഹു വതആല ചികിത്സിക്കണം, അതാണ് പ്രധാനം അല്ലെ. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുടെ പ്രകൃതി എങ്കിലും എന്ത് ചെയ്യണം, മനുഷ്യന്മാർക്ക് ഇതിനൊരു ട്രീറ്റ്മെന്റ് വേണം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല തുടർന്ന് അറിയിക്കുന്നത്. അഫല യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. അഫല യഅലമു, എന്താ ലാ യഅലമു എന്നാണ്, എന്താ അറിയുന്നില്ല എന്നാണ്, അറിയുന്നില്ല. അതിനു മുമ്പിൽ ആ വന്ന് എന്താണ്, ആ ലാ യഅലമു അവൻ അറിയുന്നില്ലേ. ഈ ഫ അതാണ് എന്നാണ് തസീലിന്റെ ഫ എന്ന് പറയും, ഫലാ യഅലമു എന്നാണ്. ശരിക്കും ഈ ആ അതിനു മുമ്പാണ് ഫാന്റെ സ്ഥാനം, ഫ അലാ യഅലമു എന്നാണ്. ഫ അലാ യഅലമു എന്ന് പറഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു സ്വഭാവം പറഞ്ഞതിന് ശേഷം, മനുഷ്യരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള അത് മനുഷ്യന്മാരിൽ നന്നാക്കാനുള്ളതായ കാര്യങ്ങളാണ് പിന്നീട് പറയുന്നത്. അപ്പൊ അത് അറിയിക്കാനാണ് ഈ ഫ. അത് കഴിഞ്ഞിട്ട് ഈ ഹംസ അതിന്റെ സ്ഥാനം. പക്ഷേ ഹംസത്തുൽ ഇസ്തിഫാം എപ്പോഴും അതിന് സദാറത്തുണ്ട് എന്നാണ് തുടക്കത്തിൽ പറയണമെന്നാണ് വ്യാകരണ നിയമം. അതാണ് അതുകൊണ്ടാണ് ഈ ഫാക്ക് ശേഷം പറയേണ്ട ആയ തുടർത്തി തുടക്കത്തിൽ തന്നെ കൊണ്ടുവന്നത്. അഫലായാലം, ഏതായാലും അവൻ മനസ്സിലാക്കുന്നില്ലേ, അവൻ മനസ്സിലാക്കുന്നില്ലേ, അതാണ് അവിടെ അഫലായാലം. അവൻ അറിയുന്നില്ലേ, എന്തറിയുന്നില്ലേ, എന്തറിയുന്നില്ലേ? അഫലായ ആളും മനുഷ്യനെ അറിയുന്നില്ല എന്നാണ്. എന്തറിയുന്നില്ലേ? അതും അഫുലുംബി അല്ലല്ലോ. നമുക്ക് അതിന്റെ അർത്ഥം പറയാം. ഇത് അബോസി റണാഫിൽ ഖുബൂർ. എന്താ ഖുബൂർ? ഖബർ ഖുബൂർ എന്നാ ഖബറിടങ്ങൾ, ശ്മശാനങ്ങൾ. ഖബറും ഖുബൂർ ഖബറുകൾ. മാഫിൽ ഖുബൂർ എന്നാണ് ഖബറുകളിൽ ഉള്ളത്. മാഫിൽ ഖുബൂർ എന്നാണ് ഖബറുകളിൽ ഉള്ളത്. ബുഹസീറ, ബുഹസീറ എന്നാണ് എന്താ? ബുഹസീറ എന്ന് പറഞ്ഞാല് പിന്നെ കീഴ്മേൽ മരിക്കുക എന്നർത്ഥം. കീഴ്മേൽ മരിക്കുക, അടിയിലുള്ള സാധനം മോൾക്ക് മരിക്കണേന്ന് എന്താ പറയാ? ബുഹസീറ, ബാസറ എന്ന് പറയാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാസും നുഷൂറാണ്. ബാസും നുഷൂറും അതാണ് ബാസറ. ബാസറ എന്നല്ലേ, ബാസും നുഷൂറും. ഉയർത്തെഴുന്നേൽപ്പ്, പുനർജന്മം. ഉയർത്തെഴുന്നേൽപ്പും പുനർജന്മവും അതാണ് ബാസറ. കീഴ്മേൽ മരിക്കണേന് ബാസറ എന്ന് പറയും. വൈദൽ ഖുബൂർ ബുഹ്സിറ, ഖബറുകൾ അത് കീഴ്മേൽ മറിക്കപ്പെട്ടാൽ. സൂറത്തുൽ ഇൻഫിത്താറിൽ പറഞ്ഞു വൈദൽ ഖുബൂർ ബുഹ്സിറ, അതാണ് ഇദാ ബുഹ്സിറ മാഫിൽ ഖുബൂർ, ഖബറുകളിൽ ഉള്ളത് കീഴ്മേൽ മറിക്കപ്പെട്ടാൽ. ഖബറുകളിലുള്ളത് കീഴ്മേൽ മറിക്കപ്പെട്ടാൽ എന്താ? ഖബറിലുള്ളത് കീഴ്മേൽ മറിക്കപ്പെട്ട അതാണ്, അതാണ് ഉയർത്തെഴുന്നേൽപ്പ്, പുനർജന്മം. അതാണ് ബാഷു നുസൂർ. അപ്പൊ അഫലായ ആലം, മനുഷ്യൻ മനസ്സിലാക്കുന്നില്ലേ, അറിയുന്നില്ലേ? ഇദാ ബുഹ്സിറ മാഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളത് കീഴ്മേൽ മറിക്കപ്പെട്ടാൽ. വഹുസ്സില മാഫി സുദൂർ. ഹുസ്സില എന്നാ? ഹുസ്സില എന്നാണ് ഉബ്രിസ് എന്നർത്ഥം, വെളിപ്പെടുത്തുക. ഉബിരിസ് വെളിപ്പെടുത്തപ്പെടുക, അല്ലെങ്കിൽ ജുമിയ ഒരുമിച്ച് കൂട്ടപ്പെടുക, അങ്ങനൊക്കെ അർത്ഥമുണ്ട്. വഹുസ്സില വെളിയിൽ കൊണ്ടുവരപ്പെട്ടാൽ, വെളിയിൽ കൊണ്ടുവരപ്പെട്ടു വാദാർത്ഥവൻ, വെളിയിൽ കൊണ്ടുവരപ്പെടുകയും എന്ത്? മാഫി സുദൂർ. എന്താ മാഫി സുദൂർ? എന്താ സദർ സുദൂർ? ആ സുദർ സുദൂർ എന്നാ മാറുകൾ അല്ലെ, നെഞ്ച്, നെഞ്ചകങ്ങൾ. മാഫിൽ കുടുംബ എന്നുള്ള അർത്ഥത്തിൽ മാഫി സുദൂർ മാറുകളിലുള്ളത്. മാഫി സുദൂർ മാറുകളിൽ ഉള്ളത്. അത് മാറുകളിൽ ഉള്ളത് വെളിയിൽ കൊണ്ടുവരപ്പെടുകയും, അത് ഇത് ഇവിടുക്കാണ് ബന്ധം. ഇതാ ഹുസ്സില മാഫി സുദൂർ അർത്ഥം. മാറുകളിലുള്ളത് വെളിയിൽ കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ. അപ്പൊ ഇവിടെ നോക്കി നിങ്ങൾ, അഫലായ ആലം, മനുഷ്യൻ അറിയുന്നില്ലേ? എന്തറിയുന്നില്ലേ? എന്തറിയുന്നില്ലേ എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ നോക്കി ഇതിന്റെ അർത്ഥം എന്താ? ഇതാ ബുഹ്സിറ മാഫിൽ ഖുബൂർ വഹുസ്സില മാഫി സുദൂർ, ഖബറുകളിൽ ഉള്ളത് കീഴ്മേൽ മറിക്കപ്പെടുകയും മാറുകളിലുള്ളത് വെളിയിൽ കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ. എന്താ മനുഷ്യൻ അറിയുന്നില്ല എന്ന് വെച്ച്? മഫൂലുംബി പറഞ്ഞിട്ടില്ല എന്താണ് അറിയണതെന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? അത് എന്തിനങ്ങനെ പറയാതിരുന്നത്? മനുഷ്യൻ അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞെങ്കിൽ വേറൊരു മുസഫ് വേണ്ടി വരും അല്ലേ? അതുകൊണ്ടാണ് പറയാതിരുന്നത്. അതായത് കബറുകളിലുള്ളത് കീഴ്മേൽ മരിക്കപ്പെട്ട് ആളുകൾ ഉയർത്തെഴുന്നേറ്റാൽ, വിചാരണയുടെ വേദിയിൽ നെഞ്ചകത്തുള്ളത്, മാറുകളിലുള്ളത്, കൽബുകളിലുള്ളത് പുറത്തെടുത്തിട്ടാണ് വിചാരണ. അങ്ങനെ അത് പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ മനുഷ്യന് അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. മനുഷ്യന്റെ ഭൗതിക ജീവിതം അതവിടെ ചോദ്യം ചെയ്യും, മനുഷ്യന്റെ ആരോഗ്യം ചോദ്യം ചെയ്യും, ഈ ഉണ്മ ചോദ്യം ചെയ്യപ്പെടും, മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളും വിചാരങ്ങളും വാക്കുകളും ഇതൊക്കെ ചോദ്യം ചെയ്യും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മനുഷ്യന്മാർ കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്യേണ്ടത് ഇവിടെ? അഫലായ ആലം, മനുഷ്യൻ അറിയുന്നില്ലേ എന്ന് ചോദിച്ചത്. എന്തറിയുന്നില്ലേ എന്നുള്ളത് പറയാതെ എന്തൊക്കെ അറിയേണ്ടതുണ്ടത് അതൊക്കെ മനുഷ്യൻ അറിയുന്നില്ലേ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. സൈഫ്, അപ്പൊ അഫലായ ആലമു ഇദാ ബുഹ്സിറ മാഫിൽ ഖുബൂർ വഹുസ്സില മാഫി സുദൂർ, ഖബറുകളിലുള്ളത് കീഴ്മേൽ മറിക്കപ്പെട്ട് പുനർജനിച്ചാൽ. വഹുസ്സില മാഫി സുദൂർ, വിചാരണയുടെ വേദിയിൽ നെഞ്ചുകളിലുള്ളത് പുറത്തെടുക്കുകയും ചെയ്താൽ. ഇവിടെ നോക്കി നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ എന്താണ്? സുദൂറുകളിൽ ഉള്ളതിനെ പുറത്തെടുക്കുന്നതാണ്, വെളിയിലെടുക്കുന്നതാണ്. അത് പഠിച്ചവന്റെ പ്രത്യേകത. നമുക്ക് ആർക്കും സുദൂറിലുള്ളത് പുറത്തെടുക്കാൻ പറ്റൂല, അല്ലെ? ചിലപ്പോ നമ്മളെ കണ്ടാൽ ചിരിക്കും, അല്ലെ? ചിലപ്പോ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെടും, ചിലപ്പോ നമ്മളെ കണ്ടാലും മാനനാകും, ചിലപ്പോ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ പുഞ്ചിരിക്കും, ചിലപ്പോ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ചിരിക്കും, ചിലപ്പോ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ കരയും. പക്ഷേ മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്, നമുക്ക് ചിലതൊക്കെ വായിക്കാം എന്നുള്ളതല്ലാതെ വസ്തുത എന്ത് യാഥാർത്ഥ്യം തന്നെ നമുക്കറിയില്ല, അല്ലല്ലോ. അതേസമയം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതാല ആ നെഞ്ചിന്റെ ഉള്ളിലുള്ളത് എന്ത് ചെയ്യും? അതാണ് കൊണ്ടുവരിക പുറത്തേക്ക്, അതാണ് പുറത്തേക്ക് കൊണ്ടുവരിക. അതുകൊണ്ട് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ സൂറത്തുൽ ഫാലിഖിൽ പറഞ്ഞത് യൗമത്തുബിലസ്സറായിർ. എന്താ യൗമത്തുബിലസ്സറായിർ? അന്ത്യനാൾ, അന്ത്യനാൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തുബിലസ്സറായിർ, രഹസ്യങ്ങൾ അത് പ്രകടമാക്കപ്പെടും, രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടും. അപ്പൊ രഹസ്യങ്ങളുടെ സ്ഥലം ഇവിടെ, രഹസ്യം ഉള്ളിലാണ്. ആ രഹസ്യങ്ങളെ വെളിയിൽ കൊണ്ടുവരപ്പെടുന്ന ദിവസമാണ് ഇപ്പൊ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാലന്റെ വിചാരണ പിന്നെ മനസ്സിലേക്ക് നോക്കിയിട്ടാണ്, മനസ്സിലുള്ളതാണ്. അതുകൊണ്ടാണ് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇന്ന ഫിൽ ജസദി ലമുദ്ഹതുൻ, മനുഷ്യ ശരീരത്തിൽ ഒരു കഷ്ണമുണ്ട്, മാംസ കഷ്ണം. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു. ആ കഷ്ണം, മാംസ കഷ്ണം, അത് ശരിയായാൽ ശരീരം മുഴുവൻ ശരിയായി, അത് കേടായാൽ മനുഷ്യ ശരീരം മുഴുവൻ കേടായി. മനസ്സിലായി? അപ്പൊ എപ്പോഴും ഇതിനെ ശരിയാക്കാനാണ് നോക്കേണ്ടത്, നീയത്ത് നന്നാക്കാനാണ് നോക്കേണ്ടത് എന്നർത്ഥം, പറഞ്ഞതിന്റെ അർത്ഥം അല്ലെ. കാരണം അള്ളാഹു സുബ്ഹാനഹു വതാല മനസ്സിലേക്കാണ് നോക്കുക. റസൂലുള്ള പറഞ്ഞ് ഇന്നല്ലാഹ ലാ യൻറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും, നിങ്ങളുടെ ബോഡികളിലേക്ക് അള്ളാഹ് നോക്കുന്നില്ല, നിങ്ങളുടെ രൂപങ്ങളിലേക്കും അള്ളാഹു നോക്കുന്നില്ല. വലാക്കി യൻറു, അള്ളാഹു നോക്കുന്നത് ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. ഹൃദയങ്ങൾ അല്ലതീ ഫിസ്സു അല്ലതീ ഫിസ്സുദൂർ, മാറുകളിലുള്ള നെഞ്ചുകത്തുള്ള ഖൽബുകളിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നോക്കുന്നതെന്നാണ് ഒരു ചരിത്രം. പിന്നെ ബദർ യുദ്ധത്തിൽ പിന്നെ ബന്ദികളെ പിടിച്ച്, യുദ്ധബന്ദികളെ പിടിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ബന്ദികളുണ്ട് യുദ്ധബന്ദികളിൽ, അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസിനെ പിടിച്ച്. അബ്ബാസ് എവിടെയാണ്? യുദ്ധബന്ദിയായിട്ട് പിടിക്കണമെങ്കിൽ മുശ്രിക്കിന്റെ കൂടെ വരണം അല്ലെ. അപ്പൊ അബൂജഹലിന്റെ കൂടെ മക്കയിൽ നിന്ന് പിന്നെ യുദ്ധത്തിന് ബദറിലേക്ക് വന്നതാണ് അബ്ബാസ്. അപ്പൊ അബ്ബാസിനെ പിടിച്ച് 70 ആളുകളെ യുദ്ധബന്ദികളായിട്ട് പിടിച്ച്, അങ്ങനെ യുദ്ധബന്ദികളെ മദീനയിലേക്ക് കൊണ്ടുവന്ന്, ബന്ധനത്തിൽ കൊണ്ടുവന്ന്. മനസ്സിലല്ലേ? റസൂലുള്ളാന്റെ പിതൃവ്യനാണ് അബ്ബാസ്, അബ്ബാസിനെ യുദ്ധബന്ദിയായിട്ട് പിടിച്ചു. അങ്ങനെ അബ്ബാസിന്റെ കരച്ചിൽ കേൾക്കുകയാണ് രാത്രി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും ഉറങ്ങിയിട്ടില്ല, കാരണം എങ്ങനെ എല്ലാവരും വികാരം ഉണ്ടാകും പിതൃവ്യൻ എന്നുള്ളവർക്ക്. മാത്രമല്ല അബ്ബാസിന്റെ ഭാര്യ ഉമ്മുൽ ഫദലും, ഉമ്മുൽ ഫദൽ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച മഹദിയാണ്, മനസ്സിലായത്, ഈ അബ്ബാസിന്റെ ഭാര്യ. പിന്നെ അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു തആലന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്നുള്ള വിവരം വരെ സഹാബികൾ അറിഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് എന്ത് ചെയ്ത് സഹാബികൾ പറഞ്ഞത്, നമുക്ക് അബ്ബാസിനെ വിടാൻ പറഞ്ഞു, വിടാതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എല്ലാ ബന്ദികളും വിടുന്നത് പോലെ എന്ത് ചെയ്താൽ മതി, അബ്ബാസിനെ വിട്ടാൽ മതി. അപ്പൊ പറഞ്ഞാൽ അബ്ബാസിൽ നിന്ന് നമുക്ക് എന്ത് വാങ്ങേണ്ടതില്ല, ഫിദിയ വാങ്ങണ്ട, ഈ പിന്നെ പകരം പൈസ വാങ്ങാതെ ഫ്രീ ആയിട്ട് വിടാതാണ്. അപ്പൊ റസൂല പറഞ്ഞു ഒരു ദിർഹം പോലും വിട്ടുകൊടുക്കരുത്, ഫ്രീ ആക്കി വിടാം, പക്ഷെ ഒരു ദിർഹം പോലും വിടരുത്, പിന്നെ പരത്ത് കാശുള്ള ആളാണ്, കാശ് വാങ്ങിക്കാൻ പറഞ്ഞു. പറയുമ്പോ അബ്ബാസ് ജാഹിലിയത്തിൽ ഭയങ്കര പലിശക്കാരനാണ്, നല്ല പലിശ പൈസന്റെ ആളാണ്, ഒരു വിടാൻ പാടില്ല എന്നാണ് റസൂലുള്ള വിടണ്ടെന്നാണ്, പൈസ വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസിനോട് സംസാരിച്ചു, അബ്ബാസിനോട് സംസാരിച്ചു. അപ്പൊ അബ്ബാസിന്റെ പൈസ ഒക്കെ മക്കത്താണ്, മദീനത്താണ് പാരുള്ളത് അബ്ബാസുള്ളത്. അപ്പൊ അബ്ബാസ് പറഞ്ഞു റസൂലെ, പിന്നെ ഇന്റെ അടുത്ത് 20 ഊക്കിയ ഉണ്ടായിരുന്നു യുദ്ധത്തിന് പോണപ്പോ. 20 ഊക്കിയ, ഒരു ഊക്കിയ എന്ന് പറഞ്ഞാൽ 40 ദിർഹമാണ്, 40 ദിർഹം. അപ്പൊ 20 ഊക്കിയ എന്ന വലിയ സംഖ്യയാണ്. ആ 20 ഊക്കിയായിട്ടാണ് ഞാൻ ബദറിലേക്ക് പോകുന്നത്. ആ ഊക്കിയ മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്, മുസ്ലിം നീങ്ങൾ ഗനീമത്തായിട്ട് പിടിച്ചിട്ടുണ്ട്, യുദ്ധാർജിത സ്വത്തായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എടുത്തൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പൊ ഗനീമത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനു പോരാ, ബന്ദിയെ വിട്ടുകൊടുക്കാൻ പോരാ. അങ്ങനെ എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഗനീമത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസിനോട് പറയാണ് പറ്റൂല, മോചിപ്പിക്കാനുള്ള ധനം അത് വേറെ തന്നെ വേണമെന്നാണ്. അപ്പൊ അബ്ബാസ് പറയാണ്, എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അബ്ബാസ് നിങ്ങളും ഉമ്മുൽ ഫദലും നിങ്ങൾ ബദറിലേക്ക് വരുന്നതിന് മുമ്പ് മക്കത്ത് കുഴിച്ചിട്ട കുറെ പൈസ ഉണ്ട്, അതായത് അബ്ബാസിനും മൂന്ന് മക്കളുണ്ട്, അബ്ദുള്ളയും ഫദലും കുസുമും. ഈ മക്കൾക്ക് വേണ്ടിയിട്ട് അബ്ബാസ് എന്ത് ചെയ്തിട്ടുണ്ട്, ബദറിൽ ഇനി എന്താ നടക്കാന്നറിയില്ല. അപ്പൊ ഉമ്മുൽ ഫദലിനേറ്റ് പോയിട്ട് ഒരു സ്ഥലത്ത് കുറെ ഒരു കുഴി എടുത്തിട്ട് കുറെ സ്വത്ത് കുഴിച്ചിട്ടുണ്ട്, പൈസ കുഴിച്ചിട്ടുണ്ട്. അത് റസൂലിനാക്ക് വഹയിലൂടെ വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറയാണ് അബ്ബാസിനോട്, അബ്ബാസ് പിന്നെ നിങ്ങളാ കുഴിച്ചിട്ട പൈസ ഇവിടെ ഉമ്മുൽ ഫദലുങ്ങളും മക്കൾക്ക് വേണ്ടി കുഴിച്ചിട്ടത്. അതിന് അബ്ബാസ് ആകെ നെട്ടിപ്പോയി. എന്നാ പറയുന്നത്, അബ്ബാസ് പറയാണ് ഞാനും ഉമ്മുൽ ഫദലും അല്ലാതെ ഒരാൾക്കും അതറിയില്ല. പിന്നെ രാത്രി പോയിട്ട് ഞങ്ങളത് കുഴിച്ചിട്ടത്, രാത്രി പോയിട്ടാണ് ഞങ്ങളത് കുഴിച്ചിട്ടത്. അപ്പൊ അബ്ബാസിന് റസൂലുള്ളാഹിയിൽ വിശ്വാസമായി, റസൂലുള്ളാഹിയിൽ വിശ്വാസമായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഇത് പറഞ്ഞപ്പോ അബ്ബാസ് സമ്മതിച്ച്, ഞങ്ങൾ ഇങ്ങനെ കുഴിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സ്വത്ത് വരുത്തിയിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, അബ്ബാസ് തന്റെ മോക്ഷത്തിന് വേണ്ടിയിട്ട് ഫൈൻ കൊടുക്കുക, ഈ പൈസ കൊടുക്കുന്നത്, പൈസ കൊടുക്കുന്നത്. ആ വിഷയത്തിലാണ് അള്ളാഹു ആയത്ത് ഇറക്കുന്നത്. എന്തായത്, പിന്നെ യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിമം ഫീ ഐദീകും മിനൽ അസ്റ ഈ ആലമില്ലാഹു ഫീ ഖുലൂബികും യുക്തികും ഖൈറൻ മിമ്മ ഉഖിദ മിൻകും വയഗ്ഫിർ ലക്കും വല്ലാഹു ഗഫൂർ റഹീം. യാ അയ്യുഹൻ നബി, നബിയെ, ഖുൽ ലിമം ഫീ ഐദീകും മിനൽ അസ്റ നിങ്ങളുടെ കൈകളിലുള്ള ബന്ദികളോട് പറഞ്ഞേക്കുക, ഈ ആലമില്ലാഹു ഫീ ഖൈറൻ, അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ വല്ല നന്മയും ഉണ്ട് എന്ന് അറിയുന്നുവെങ്കിൽ, യുക്തിക്കും ഖൈറ മിമ്മ ഉഖിദ മിൻകും, നിങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതിനേക്കാൾ നല്ലത് അള്ളാഹു നിങ്ങൾക്ക് പകരം നൽകും. വയഗ്ഫിർ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും ചെയ്യും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വല്ല നന്മയുണ്ട് എങ്കിൽ അത് ആരറിയും, അത് അള്ളാഹു അറിയും. അപ്പൊ ആ അള്ളാഹു നന്മയാണ് അറിയണത് എങ്കിൽ നിങ്ങൾക്ക് നല്ലത് തരും, കൂടുതൽ തരും എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത് ഈ വിഷയത്തിൽ ഇറക്കി, ഈ വിഷയത്തിൽ ഇറക്കി. അബ്ബാസ് പറയാണ് പഠിച്ചാൽ മനസ്സിലാക്കി എന്റെ മനസ്സിൽ നന്മ ഉണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞ സ്വത്ത് ഇങ്ങനെ കുഴിച്ചിട്ടുണ്ട്, ആ കുഴിച്ചിട്ട് കൊടുക്കുന്നത് എത്തിയിട്ടാണ് പിന്നെ മോചിപ്പിക്കുന്നത്. എന്നിട്ട് അബ്ബാസ് പറയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല എനിക്ക്, ഞാൻ ബദറിന്ന് മടങ്ങി എനിക്ക് 20 അടിമകളെ തന്നു, 20 അടിമകൾ. ആ 20 അടിമകൾ എനിക്ക് വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യുമായിരുന്നു എന്നാണ്, അദ്ദേഹത്തിന് ബിസിനസ് ചെയ്യുമായിരുന്നു. ഓരോ അടിമയും എനിക്ക് മാസം തോറും വലിയ സംഖ്യ എനിക്ക് വരുമാനമാക്കി തരികയായിരുന്നു. മാത്രമല്ല ഖുറൈശികളിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായിരുന്നു അബ്ബാസ്, ഒരാളായിരുന്നു അബ്ബാസ് റളിയല്ലാഹു തആല. ഇവിടെ ചരിത്രത്തിൽ അള്ളാഹു പറഞ്ഞ ആ ഒരു വചനത്തിന്റെ ഭാഗമാണ് ഈ ആലമില്ലാഹു ഫീ ഖുലൂബികും ഖൈറൻ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ വല്ല നന്മയും അള്ളാഹു അറിയുന്നുവെങ്കിൽ, യുക്തിക്കും ഖൈറൻ, അള്ളാഹു നിങ്ങൾക്ക് നന്മ തരുന്നു. അപ്പൊ അള്ളാഹിന്റെ നോട്ടം എടുക്ക, അള്ളാഹുവിന്റെ നോട്ടം കൽബുകളിലേക്കാണ്, നമ്മളുടെ ഉപരിപ്ലവ ഭാവങ്ങളിലേക്കോ പ്രകട രൂപങ്ങളിലേക്കോ അല്ല, നമ്മളുടെ ഹൃദയത്തിന്റെ ആന്തോളനങ്ങൾ അത് എന്ത് എന്നുള്ളതാണ് അള്ളാഹു നോക്കുന്നത്. അത് നന്മയാണ് എങ്കിൽ അവിടെയാണ് നമുക്ക് നന്മ കിട്ടുക, മനസ്സിലായില്ലേ? അത് അള്ളാഹു ഉദ്ദേശിക്കും വിധം. ഏതായാലും ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ വിചാരണ മനസ്സിലുള്ളത് പുറത്തു വന്നിട്ടാണ്. അള്ളാഹു തൊള്ളക്ക് ചീല് വെക്കും, തൊള്ളക്ക് ചീല് വെക്കും. അതുകൊണ്ട് ഈ പറഞ്ഞു ശീലിച്ച നാവ് അവിടെ മിണ്ടൂല, കാരണം തൊള്ളക്ക് ശീലം വെച്ചിട്ടെങ്കിൽ പിന്നെ കൈകാലുകൾ സംസാരിക്കും, തൊലികൾ സാക്ഷി പറയും, തൊലികൾ സംസാരിക്കും, അങ്ങനെയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ വിചാരണയുടെ വേദി അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ അനുസ്മരിക്കാണ്. അഫല യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ, മാറുകളിലുള്ള നെഞ്ചകത്തുള്ള കൽബുകളിലുള്ളതിനെ വെളിയിൽ കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ, വെളിയിൽ കൊണ്ടുവന്നാൽ എന്താ, കേവലം വെളിയിൽ കൊണ്ടുവരില്ല ജബിനെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ചോദിക്കും ഇതൊക്കെ എന്താണെന്നുള്ളത്. അതിനനുസരിച്ചാണ് വിചാരണ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പറഞ്ഞു, നഹ്നു നഹ്കുമു ബിദ്ദവാഹിർ വല്ലാഹു യതവല്ല സറായിർ, നഹ്നു നഹ്കുമു ബിദ്ദവാഹിർ, നമ്മൾ ബാഹ്യമനുസരിച്ചാണ് വിധിക്കുക, പക്ഷെ അള്ളാഹു യതവല്ല സറായിർ, അള്ളാഹുവാണ് രഹസ്യങ്ങൾ ഏറ്റെടുത്തിട്ട് വിധിക്കുക, മനസ്സിലായി? അതുകൊണ്ട് ദുനിയാവിൽ വരെ നമുക്കിപ്പോ ഒരാളുടെയും കൽബ് നോക്കിയിട്ട് വിധിക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് മുമ്പിൽ കേസ് വരികയാണ്, ഒരു ഭൂഖണ്ഡത്തിന് വേണ്ടിയിട്ട് രണ്ടാൾ തർക്കിക്കാണ്. ഒരാൾ പറയുന്നത് ഇതിൻ്റെതാണ്, വേറൊരാൾ പറയുന്നത് ഇതിൻ്റെതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും രണ്ടാൾ വാദിനും പ്രതിനിയും കേട്ട് എന്നിട്ട് എന്ത് ചെയ്ത്, ഒരാളെ നല്ല വിടുക്കാനാണ് സംസാരത്തിൽ, അയാൾക്ക് അനുകൂലമായിട്ട് വിധിച്ച്, അയാളുടെ അത് കേട്ട് അതിനനുസരിച്ച് വിധിച്ച്. പക്ഷെ റസൂലിനെ വിധിച്ചിട്ട് ഈ സ്വത്ത് അയാൾക്ക് കൊടുക്കുമ്പോൾ പറഞ്ഞെന്താ, നമ്മൾ ബാഹ്യമനുസരിച്ചാണ് വിധിക്കുക, രഹസ്യം നോക്കി വിധിക്കണ ആരാണ്, അള്ളാഹുവാണ്. ഞാൻ ആർക്കെങ്കിലും അന്യായമായി അവരൻ്റെത് വിധിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ അത് നരകത്തിലെ കഷ്ണമാണ് കൊണ്ടുവന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രണ്ടാളും പറഞ്ഞാൽ എനിക്ക് വേണ്ട ഓന്റെതേ കാരണം മറ്റോ, അതുവരെ എന്റേതാണ് ഇന്റാണെന്ന് പറഞ്ഞാൽ ഓന്റേതാണ് മറ്റോ പറയണത് ഇന്റാണ് പറഞ്ഞോണ്ട് അവന്റെ ആണ്, മനസ്സിലായി? അപ്പോ അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ ജഡ്ജ്മെന്റ്. അത് ഈ ഉള്ളിലുള്ള കൽബ് അകത്തുള്ള വിചാരങ്ങളെ വികാരങ്ങളെ അത് പുറത്തെടുത്താണ്. എന്നിട്ട് അല്ലാഹു പറയുന്നത് എന്താ, ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. ഇന്ന റബ്ബഹും, തീർച്ചയായും അവരുടെ റബ്ബ്, ബിഹിം അവരെ കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ വിഷയത്തിൽ, അവരുടെ കാര്യത്തിൽ, യൗമഇദിൻ, യൗമഇദിൻ എന്ന ആ ദിവസം, യൗമ എന്ന ദിവസം, ഇതിൽ നിന്ന ആ ദിവസം, ലഖബീറുൻ, ലഖബീറുൻ, ബഖബീർ, ഖബീർ എന്ന് പറഞ്ഞാൽ അലീം എന്നതിനേക്കാൾ ആശയം ഉൾക്കൊള്ളുന്ന പദമാണ്. അലീം എന്ന അറിയുന്നവൻ, ഖബീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണവും അറിവുമാണ്, സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണവും അറിവുമാണ്. ഇന്ന റബ്ബഹും ബിഹിം, അവരെ കുറിച്ച് അവരുടെ റബ്ബ്, യൗമഇദിൻ ആ ദിവസം, ആ ദിവസം തന്നെ ഏത് ദിവസം, ഇതാ പുഴുത്തിറ മാഫിൽ കുബൂർ വഹസില മാഫി സുദൂർ, പരലോകത്ത്. ലഖബീറുൻ, എന്താ ലഖബീറുൻ, ലാം ഇതേപോലെ തന്നെ ആശയം ബലപ്പെടുത്താൻ, ഖബീർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ നിരീക്ഷണ ജ്ഞാനമുള്ളവൻ, അറിവുള്ളവൻ ആകുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അന്നേക ദിവസം മാത്രമാണ് ഖബീർ, അല്ലാഹു അന്നേ ദിവസം മാത്രമാണ് ഖബീർ. പരലോകത്ത് മാത്രം അല്ലാഹു ഖബീർ അല്ല, അല്ലാഹു ഇഹലോകത്ത് ആരെന്നാണ്, അല്ലാഹു ഇഹലോകത്ത് ഖബീർ തന്നെയാണ്. പിന്നെ അന്നേ ദിവസം ഖബീർ എന്ന് പറഞ്ഞ ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ, അന്നേ ദിവസം അവരെ കുറിച്ച് അവരുടെ റബ്ബ് ലഖബീർ എന്ന് പറഞ്ഞെന്താ, സൂക്ഷ്മമായി നിരീക്ഷണമുള്ളവനും അറിവുള്ളവനുമാണെന്ന് പറയുമ്പോൾ അത് ആ വിഷയത്തിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ദുനിയാവിലും ആരെന്നാണ് അല്ലാഹു, ഈ ദുനിയാവിലും അല്ലാഹു ഖബീറാണ്. മനസ്സിലായില്ലേ? ചില ആളുകൾക്ക് ഒരു മയക്കുണ്ട്, ഞാൻ നിർത്താൻ പോവാ. പിന്നെ ചില അവിടെ ഇവിടെ ഹുസ്ല മാഫിസ് തന്നെയാണ് ഇവിടെ നമ്മളിവിടെ ചിലപ്പോ കണ്ണും വീട്ടിലെങ്കിലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആശയം ഗ്രഹിച്ചിട്ട് ഇങ്ങനെ ഒരു ധ്യാനിയെ പോലെ ശ്രവിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിൽ നമ്മളെ മനസ്സിലാക്കും. പക്ഷെ അള്ളാഹ്ക്ക് അറിയാൻ പിന്നെ ഉറങ്ങായിരുന്നു എന്നുള്ളത്. അള്ളാഹു ഖബീറാണ്, നമുക്ക് അള്ളാഹു സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ്. അത് അള്ളാഹു ഇഹത്തിലും ഖബീറാണ്, ആഖിറത്തിലും ഖബീറാണ്. മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കൽ ആയിഷയോട് പറഞ്ഞൊരു സംഭവമുണ്ട്, ലതുഖ്ബിറിന്നി ഔ ലയുഖ്ബിറന്നി അൽ ലത്തീഫുൽ ഖബീർ. ആയിഷ ഉള്ളിലുള്ളത് പറഞ്ഞോ, മനസ്സ് തുറന്ന് പറഞ്ഞോ, അതില്ലെങ്കിൽ ഇപ്പൊ ലത്തീഫുൽ ഖബീർ ആയവൻ എന്നോട് പറയുന്നതാണ്. അത് ദുനിയാവിൽ ഇവിടെ നടന്ന സംഭവമാണ് എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോടൊപ്പം അവരുടെ വീട്ടിൽ കിടക്കുകയാണ് താമസിക്കുന്ന ദിവസം. ആയിഷയും റസൂലുള്ളാഹിയും കിടന്ന്, ആയിഷ റളിയല്ലാഹു തആല പറയുന്നത് ഇങ്ങനെ ഉറക്കം ഇങ്ങനെ വരുന്ന സമയത്ത് റസൂൽ അങ്ങോട്ട് എഴുന്നേറ്റ്, അങ്ങനെ എഴുന്നേറ്റിട്ട് റസൂലുള്ളാഹിന്റെ ഇസാറെടുത്ത് റുവൈദൻ വളരെ മെല്ലെ, അപ്പൊ ആയിഷയ്ക്ക് സംശയം എത്ര മെല്ലെ തുണി വലിക്കുന്നു, എന്റെ റസൂലുള്ളാഹിന്റെ തുണി എടുക്കുന്നു, അങ്ങനെ വൻതാല റുവൈദൻ മെല്ലെ റസൂലിന്റെ ചെരുപ്പിട്ട് സാവകാശത്തിൽ, പിന്നെ ഫതഹൽ ബാബൽ റുവൈദൻ, റുവൈദനായിരുന്നു വളരെ സാവകാശത്തിൽ റസൂലുള്ള ഡോർ തുറന്ന് വഹറജ റുവൈദൻ മെല്ലെ റസൂലിനെ പുറത്തെടുത്ത്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങിയിട്ടില്ല, ഉള്ളുറക്കം പറന്നുപോയി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ റുവൈദനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്. അങ്ങനെ റസൂലുള്ള പോയപ്പോ ആയിഷ പറയുന്നത് ഞാൻ പിന്നാലെ കൂടി, റസൂലുള്ള അറിയാത്ത വിധം പുറത്തിറങ്ങി. അപ്പൊ റസൂലുള്ള പോണത് നേരെ ബഖീ ഖബർസ്ഥാനിലേക്കാണ്, ബഖീ ഖബർസ്ഥാനിലേക്കാണ്. അങ്ങനെ ബഖീ ഖബർസ്ഥാനിലേക്ക് റസൂലുള്ള പോയപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പിന്നാലെ പോയി, അവരവരുടെ ജിൽബാബൊക്കെ ധരിച്ചിട്ട് പിന്നാലെ പോയി. അങ്ങനെ റസൂലുള്ള മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കൈ ഉയർത്തി ദുആ ചെയ്യുന്നത് ആയിഷ ഉമ്മ പറയുന്നത് ഞാൻ കണ്ട്. അങ്ങനെ റസൂലുള്ള മടങ്ങാണ്. അപ്പൊ ഞാൻ വേഗം പറഞ്ഞ് റസൂലിനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റസൂലുള്ളാനെ പിന്നാലെ കൂടി എന്നുള്ളത് റസൂൽ അറിയരുത് എന്നുള്ളതിലേക്ക് പാഞ്ഞ് അങ്ങനെ റസൂള അപ്പൊ കുറച്ച് സ്പീഡാക്കിയപ്പോ ഞാൻ കുറച്ചുകൂടി സ്പീഡിൽ ഞാനും പാഞ്ഞ്, അങ്ങനെ വേഗം വന്ന് ഞാൻ വേഗം വിരിപ്പിൽ കടന്ന്. കടന്നപ്പ ആയിഷ് റസൂള പറയണ ആയിഷ് യാ ആയിഷ് ലിമാദ അൻതി പിന്നെ അതായത് പിന്നെ പ്രയോഗം ഒന്ന് ഇങ്ങനെ നെഞ്ച് ഉയർന്നുകൊണ്ട് വയറ് ഉയർന്നില്ല. അപ്പൊ വീപ്പ് വിട്ടിട്ടേ ഇങ്ങനെ വീപ്പ് വലിക്കുമ്പോ നെഞ്ഞ് വയറ് ഉയർക്കുന്നുണ്ട് പിന്നെ നെഞ്ഞ് ഉയർന്നുണ്ട്. അപ്പൊ അതാണ് ഇങ്ങനെയുള്ള പ്രയോഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കണ്ടിട്ട് രണ്ടെങ്ങനെയെന്ന് ചോദിക്കാറ്. പറഞ്ഞ മാതിരി കിടക്കാണ്. അപ്പൊ റസൂലുള്ള ചോദിച്ചു, അപ്പോ ആയിഷ ഒന്നുമില്ല ഞാൻ ഇവിടെ കിടക്കാണ് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടില്ല, തുഖ്ബിരിന്നി ഔല യുഖ്ബിരിന്നി അല്ലതീഫുൽ ഖബീർ, എന്നോട് പറഞ്ഞോ ഉള്ളു തുറന്നോ, ഇല്ല എങ്കിൽ ഇപ്പൊ അല്ലതീഫുൽ ഖബീറായ അള്ളാഹു എന്നോട് പറയും എന്ന് പറയുന്നത്. അപ്പോ ആയിഷമ്മ പറഞ്ഞു, ഞാന് നിങ്ങളിങ്ങനെ മെല്ലെ ചെരുപ്പിട്ടിട്ട് മെല്ലെ പോകണുണ്ട്, അപ്പൊ എനിക്കൊരു സംശയം എടുക്കാൻ നിങ്ങൾ പോണ്, അപ്പൊ നിങ്ങൾ അന്വേഷിച്ചു വന്നാണ് ഞാൻ ബക്കേലിൽ കറക്കത്തിലേക്ക് വന്നത്, നിങ്ങളിങ്ങനെ കൈ ചേർത്തണം അപ്പൊ കണ്ട് എന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ ഖബർസ്ഥാനി ഞാൻ സന്ദർശിക്കുകയാണെങ്കിൽ എന്താ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചില്ലേ. ആ പ്രാർത്ഥന റസൂലുള്ള അവിടെ വെച്ചാണ് ആയിഷ റളിയല്ലാഹു തആലയെ പഠിപ്പിച്ചത്. ഏതായാലും പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലും എന്താണ്, ആരാണ്? ഖബീറാണ്. ആഖിറത്തിന് മാത്രല്ല, പക്ഷേ ആഖിറത്തിലെ അള്ളാഹുവിന്റെ വിചാരണ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കാനാണ് അതൊന്ന് പ്രയോഗിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖബീറാണ്, ഹൃദയത്തിലുള്ളത് പുറത്തെടുത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലനെ സൂക്ഷ്മമായ വിചാരണയാണ്. അതുകൊണ്ടാണ് അത് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ എന്ന് പറഞ്ഞത്. ദുനിയാവിലും അള്ളാഹു ഖബീറാണ്, ആഖിറത്തിലും അള്ളാഹു ഖബീറാണ്, പക്ഷെ വിചാരണയുടെ വേദിയിൽ അള്ളാഹു ഖബീറാണ് എന്നുള്ളത് പറഞ്ഞപ്പോ അത് പിന്നെ എന്തിനാണ് അങ്ങനെ അവിടെ അന്നേ ദിവസം മാത്രം ഖബീർ, അന്നേ ദിവസം ഖബീർ എന്ന് പറഞ്ഞത്? അത് അള്ളാഹുവിന്റെ വിചാരണയുടെ സ്വഭാവവും ആ പ്രത്യേകതയും നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. ഇതാണ് സൂറത്തുൽ ആദിയാത്തിന്റെ തഫ്സീർ. ഇനി എന്തെങ്കിലും വിഷയമുണ്ടോ? ഖലാസ് ഹാഫിസെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇതില്? തൈഫ് ഇൻഷാല്ലാ ഞാൻ അടുത്ത ആഴ്ച ആളുകൾക്ക് കൊണ്ടവർക്ക് പോവാം. പറയേ ജമ്മാമ. ജം എന്ന് പറഞ്ഞാല് ജമ്മ എന്ന് പറഞ്ഞെങ്കില് പിന്നെ നമ്മൾ പറഞ്ഞ് ആൾക്കൂട്ടം അല്ലെങ്കിൽ പിന്നെ സൈനിക കൂട്ടം ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം. അതേപോലെ ജമ്മിന് ഒരർത്ഥം ഉണ്ട്, അതെന്താണ്? മുസ്ദലിഫ. മുസ്ദലിഫക്ക് അൽ മഷ്അറുൽ ഹറാം, മുസ്ദലിഫ, ജമ്മ, ഈ മൂന്ന് പേരുകൾ മനസ്സിലായില്ല. പിന്നെ ഫൈദ അഫൽതു മിൻ അറഫാത്തിൻ ഫദ്കറുല്ലാഹ ഇൻദൽ മഷ്അറിൽ ഹറാം, അറഫയിൽ നിന്ന് നിങ്ങൾ ഒഴുകിയാൽ അൽ മഷ്അറുൽ ഹറാമിനടുത്ത് നിങ്ങൾ അള്ളാഹിനെ സ്മരിക്കണം എന്നാണ്. മുസ്ദലിഫയിൽ രാപ്പാത്തുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ സ്മരിക്കണം എന്നാണ് അവിടെ മഷ്അറുൽ ഹറാം എന്ന് മുസ്ദലിഫക്ക് പറഞ്ഞു. അതേപോലെ മുസ്ദലിഫ എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ ജമ എന്ന് മുസ്ദലിഫക്ക് അർത്ഥം പിന്നെ അത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്, പേരുള്ളതായിട്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്.
അഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.